പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആയിരിക്കാൻ കഴിയുന്ന ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ ജാലഹളിയിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളൊക്കെയും കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ടൈം ഓഫ് ഗ്യാദറിംഗ് ഗിവ്സ് മീ മോർ ഓഫ് എ ഹോം കമ്മിങ് ഫീലിംഗ്. ഞാനിപ്പോ തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ എതിർവശത്തോട്ട് നോക്കിയപ്പോ ഒരു ബോർഡ് കണ്ടു. വാസുദേവന്റെ മെസ്സേജിന്റെ ഒരു ഭാഗമാണ് ആ ബോർഡിൽ എഴുതിയിട്ടിരുന്നത്. നോട്ട് ഫോർ സെയിൽ, നോട്ട് ഫോർ സെയിൽ. നമ്മൾ ഫോർ സെയിൽ ബോർഡുകൾ ഒത്തിരി കണ്ട് ശീലിച്ചിട്ടുണ്ടല്ലേ, പക്ഷെ നോട്ട് ഫോർ സെയിൽ ബോർഡുകൾ ഞാൻ അത്രയും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഡയറിയില് ചില നാളുകളായി തന്റെ ഹൃദയത്തിൽ റിങ് ചെയ്ത് നിൽക്കുന്ന ഒരാശയമാണ് നിങ്ങളോട് പറയാനിരിക്കുന്നത്. അതിന് ഞാൻ കൊടുത്തിരുന്ന ക്യാപ്ഷൻ ഇതായിരുന്നു, ട്രൂത്ത് നോട്ട് ഫോർ സെയിൽ. സത്യം വിൽക്കാനുള്ളത് അല്ല. നമ്മൾ വാങ്ങിക്കുന്ന ഏത് സാധനവും വിൽക്കാനുള്ള ഒരു അധികാരം നമുക്കുണ്ട് ഇല്ലേ? ഇല്ലേ? നിങ്ങൾ സ്വർണം വാങ്ങിച്ചാൽ നിങ്ങൾക്കത് വിൽക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളൊരു സ്ഥലം വാങ്ങിയാൽ നിങ്ങൾക്കത് വിൽക്കാനുള്ള അധികാരമുണ്ട്. ഇന്നലെ നമ്മൾ ഷെയർസിനെ കുറിച്ചൊക്കെ സംസാരിച്ചാലേ, ഷെയർ വാങ്ങിയാൽ നിങ്ങൾ വിൽക്കാം ഇല്ലേ? കൂടുതൽ വിലയ്ക്കോ കുറഞ്ഞ വിലയ്ക്കോ യു ക്യാൻ സെൽ ഇറ്റ്. വാങ്ങിയ എന്തും വിൽക്കാനുള്ള അർഹതയുണ്ട് നമുക്ക്. പക്ഷെ ദൈവവചനം സത്യത്തെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണ്? പ്രോവേബ്സ് ചാപ്റ്റർ 23 വേഴ്സ് 23, സദൃശവാക്യങ്ങൾ 23:23, നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. There is something which can only be bought and which cannot be sold. ഒരിക്കലും വിറ്റുകൂടാത്ത ഒരു കാര്യം. എത്ര വേണമെങ്കിലും വാങ്ങാം, പക്ഷെ വിൽക്കാൻ അവകാശമില്ല. പ്രബോധനവും വിവേകവും ഞാനോ അങ്ങനെ തന്നെ. The same principle is applicable to all this. അപ്പോൾ സത്യം എനിക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം, പക്ഷെ എനിക്കത് വിൽക്കാൻ അധികാരമില്ല. ദൈവം എന്നോട് പറയുന്നു, ഡോണ്ട് സെൽ ഇറ്റ്. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ഇമ്പറേറ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ബൈ ദ ട്രൂത്ത്, ഗെറ്റ് ഇറ്റ് ആൻഡ് സെൽ ഇറ്റ് നോട്ട്. വിൽക്കരുത് എന്നാണ്. വാസ്തവത്തിൽ ദൈവം നമ്മളെല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്നുള്ളതാണ്. 1 തിമോത്തി 2:24, നമ്മൾ രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം എന്നുള്ളതും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും ആ വാക്യം? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം രക്ഷ പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല, ദ സെയിം വേ നമ്മൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം എന്നുള്ളതും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ടവരായി നാം ജീവിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പക്ഷം, ഒരു കുഞ്ഞ് പിറന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളെ പോലെ ഇരിക്കും അത്. ഞങ്ങൾ താമസിക്കുന്ന മൈസൂരിലെ സ്ഥലത്തിനടുത്താണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ പ്രത്യേകത, അവിടെയുള്ള തെറാപ്പിക്ക് വേണ്ടി അനേകം പാരന്റ്സ് അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമെന്നുള്ള, നിങ്ങൾ ഒരു ഉച്ച സമയത്ത് അവിടെ ചെന്ന് നിന്നാൽ പ്രിയമുള്ളവരെ, ആ അമ്മമാരുടെ സഫറിങ്സ് കാണുമ്പോൾ നിങ്ങൾ കരഞ്ഞു പോകും. കാരണം ചിലപ്പോൾ എടുക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ, നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടാണ് ഈ അമ്മമാർ വരുന്നത്. കാരണം ഇവർ റോട്ടിൽ നടത്തിക്കൊണ്ട് വരാനൊക്കത്തില്ല, അവർ അനുസരിച്ച് നിൽക്കുകയല്ല. അപ്പോൾ ഇവര് വളരെ കഷ്ടപ്പെട്ട് ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ചിലപ്പോൾ അമ്മച്ചിമാര് കൂടെ ഉണ്ടാവും, എന്നിട്ട് അല്പനേരം അമ്മച്ചിമാരുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെയുള്ള നിരവധി കുടുംബങ്ങളുമായിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്ടിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ സഫറിങ്സിൽ അവരോടുകൂടെ നമ്മൾ അവരോട് സഹകരിക്കുന്നു, വി എംപതൈസ്. പക്ഷെ അതേസമയം ദൈവം എനിക്ക് എന്റെ ഹൃദയത്തിൽ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഈ കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് അവർക്ക് ഫസ്റ്റ് റാങ്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വിഷമിക്കുന്നു, പക്ഷെ അവർക്ക് കൊടുത്തിട്ടുള്ള ആരോഗ്യത്തിനായി, അവർക്ക് കൊടുത്തിട്ടുള്ള വിവേകത്തിനായി, അവരുടെ വളർച്ചയുടെ പാതയിൽ അവരെ ദൈവം സുരക്ഷിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് നമ്മൾ എത്ര നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ നമ്മളൊന്ന് കാണും, ഒന്നോ രണ്ടോ മാർക്കോ ഒന്നോ രണ്ടോ പ്ലേസോ പോയി എന്നുള്ളത് കൊണ്ട് എന്തുമാത്രം നമ്മൾ ദുഃഖിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ പോലെ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നു. ഇതൊക്കെ അസ്ഥാനത്താണ് പ്രിയ സഹോദരങ്ങളെ, കാരണം ദൈവം ചെയ്തിട്ടുള്ള പേർ അനേകം നന്മകളെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഞാൻ നേരിട്ട് പരിചയപ്പെട്ടതിൽ ചിലരെങ്കിലും ചില മാതാക്കളെങ്കിലും വളരെ അസഹിഷ്ണുക്കൾ ആയി കാണാറുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞ് ഉണ്ടായതിൽ ഭേദം ഉണ്ടാകാതെ ഇരിക്കുന്നതായിരുന്നു എന്ന് പോലും, അത് മലയാളീസിന്റെ ഇടയ്ക്കല്ല അങ്ങനെ അധികം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പക്ഷം, ഓ ഞാൻ രക്ഷിക്കപ്പെട്ടു ഐ എം സേവ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പക്ഷം, ഒരു കുഞ്ഞ് പിറന്നു എന്നുള്ളത് കൊണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളെ പോലെയാ. അത് ഇനി വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് മുതിർന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് അതിന്റെ മാതാപിതാക്കൾ ഇഷ്ടം ചെയ്യുന്ന ഒരു കുഞ്ഞായി വളരണം എന്നുള്ളത് മാതാപിതാക്കൾ ആഗ്രഹമാകുന്ന പോലെ, ഇപ്പോൾ ഇതവിടെ ദൈവം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് മാത്രമല്ല, രക്ഷപ്രാപിക്കണമെന്ന് മാത്രമല്ല, അതിനപ്പുറം നിങ്ങൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് കൂടെ വളരണം എന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നാം വളരാത്തപ്പോൾ ദൈവത്തിന്റെ ദുഃഖമാണത്, പ്രിയ സൗരങ്ങളെ, ദൈവത്തിന്റെ ദുഃഖമാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഈ സത്യം, ഈ സത്യത്തിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ട്രൂത്ത് അല്ല ഇത്. നമ്മൾ പലപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന ട്രൂത്ത് എന്ന് പറയുന്നത് പേഴ്സണൽ ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ അതിനെ കോമൺ ആയിട്ട് നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഹ്യൂമൻ ട്രൂത്ത് എന്നുള്ളത്, മാനുഷിക സത്യങ്ങൾ, മാനുഷിക സത്യങ്ങൾ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടമുള്ളതും സത്യത്തിൽ വാസ്തവത്തിൽ ഈ സത്യമാണ്. ഏത് സത്യമാണെന്ന് അറിയാമോ? മാനുഷിക സത്യം. മാനുഷികമായ സത്യങ്ങൾ നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ ഉടനെ കയ്യടിക്കും. വയാൽ ശരിയല്ലേ അവൻ പറഞ്ഞത്, ശരിയല്ലേ അവൻ ചെയ്തത്, അവൾ പിന്നെ എന്നെ ചെയ്യുമായിരുന്നു, അത് എന്നെ ചെയ്യണമായിരുന്നു. ഏത് മനുഷ്യനും ചെയ്തു പോകാവുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു. ഇതിനെയാണ് ഞാൻ പേര് വിളിക്കുന്നത് മാനുഷിക സത്യങ്ങൾ, അല്ലെങ്കിൽ ഹ്യൂമൻ ട്രൂത്ത്, മാനുഷിക സത്യങ്ങൾ. അപ്പൊ ഈ മാനുഷിക സത്യങ്ങളിൽ പ്രമോദിച്ച് മാനുഷിക സത്യങ്ങളിൽ ജീവിച്ച് നമ്മളിങ്ങനെ വരിക. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ റോമാലേഖനത്തിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സത്യം എന്നുള്ളത്. ട്രൂത്ത് ഓഫ് ഗോഡ്, നമ്മുടെ സത്യവും ദൈവത്തിന്റെ സത്യവും പലപ്പോഴും ഇറ്റ് ഈസ് ഇൻ ഡയറക്ട് കോൺഫ്ലിക്ട്. ഇതറിയാനിട്ടാണ് നമ്മൾ പലപ്പോഴും മാനുഷിക സത്യങ്ങളിൽ പ്രബോധിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു കള്ളമെന്ന് പറഞ്ഞു, അപ്പൊ അതും സാരമില്ല. കാരണം എന്താ, ഏത് മനുഷ്യനും ചെയ്തു പോകാവുന്ന ഒരു കാര്യമല്ല നീ ചെയ്തുള്ളൂ എന്നാണ് മറ്റേ വ്യക്തി കൈയടിച്ചത്. മാനുഷിക സത്യം, നമ്മളെപ്പോഴും ഇതിൽ ജീവിക്കാനും ഇതിൽ നടക്കാനും ആഗ്രഹിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ മുൻപിൽ ദൈവത്തിന്റെ സത്യങ്ങളെ അവതരിപ്പിക്കുന്നു. ട്രൂത്ത് ഓഫ് ഗോഡ്, ഈ ദൈവത്തിന്റെ സത്യങ്ങളെ സംബന്ധിച്ചൊരു വ്യത്യാസം, ഇറ്റ് ഈസ് അബ്സല്യൂട്ട് ആൻഡ് ഇറ്റ് നെവർ ചേഞ്ചസ് എന്നുള്ളതാണ്. അത് ഒരിക്കലും മാറുന്നില്ല. എന്റെയും നിങ്ങളുടെയും സത്യങ്ങൾ എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. മാനുഷിക സത്യങ്ങൾ, മനുഷ്യൻ സത്യം എന്ന് വിചാരിക്കുന്ന പലതും മാറ്റത്തിന് വിധേയമാണ്. ഒരു കാലത്ത് മനുഷ്യൻ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചു, പരന്നതാണെന്ന് പഠിപ്പിച്ചു, ഭൂമി 4 പില്ലറുകളിൽ നിൽക്കുന്നു എന്നൊക്കെയും പഠിപ്പിച്ചു അവരുടെ അന്നത്തെ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, നോ, അങ്ങനെ ഒരു പില്ലറിലൊന്നുമല്ല ഭൂമി തൂങ്ങിക്കിടക്കുന്ന അല്ല നിൽക്കുന്നത്, ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുക. പക്ഷെ എവിടെ തൂങ്ങിക്കിടക്കുന്ന, ഒരു ഞാനെ തൂങ്ങിക്കിടക്കുകയാണ് അല്ല. നമുക്കിന്ന് അതിന്റെ ആ രഹസ്യങ്ങൾ കുറേ കൂടെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഒരു കാലത്ത് മനുഷ്യന്റെ സത്യം ഇതല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, മനുഷ്യന്റെ സത്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ദൈവത്തിന്റെ സത്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും മാറുന്നില്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്. ദൈവത്തിന്റെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടതാ ദൈവത്തിന്റെ സത്യങ്ങൾ. അവിടെ ദൈവത്തിനത് മാറ്റാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം ഇപ്പോൾ നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന പരിജ്ഞാനം, ദ ട്രൂത്ത്, ദ നോളജ് ഓഫ് ട്രൂത്ത് വേർ വി മസ്റ്റ് റീച്ച് ഈസ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സത്യങ്ങളിലേക്ക്. അപ്പൊ ദൈവത്തിന്റെ സത്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, നിനക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം, പക്ഷെ വിൽക്കാൻ പെർമിഷൻ ഇല്ല. എത്ര വേണേ തരും, പക്ഷെ വെറുതെ ഒട്ട് കിട്ടത്തുമില്ല, വെറുതെ കിട്ടത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്, ഇറ്റ് കംസ് ഓൺലി അറ്റ് എ പ്രൈസ്. അത് വിലക്കേ കിട്ടുള്ളൂ, വെറുതെ കിട്ടത്തില്ല. വെറുതെ നമ്മൾ സത്യങ്ങൾ തരാൻ പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. കാരണം ദൈവത്തെ സംബന്ധിക്കുന്ന സത്യങ്ങൾ വിലയുള്ളതാ. അപ്പോൾ ഇത് വില കൊടുത്ത് തന്നെ മാത്രം പ്രാപിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ദൈവത്തിന്റെ സത്യങ്ങൾ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിലും ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അല്ല. നിങ്ങൾ ജനിച്ചു വീണത് ഫ്രീ ആയിട്ടാ, പക്ഷെ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടണമെങ്കിൽ ചില കഷ്ടപ്പാടുണ്ട് ഇല്ലയോ? ഞാൻ ജനിച്ചു വീണതുകൊണ്ട് എനിക്ക് ഡിഗ്രി വേണമെന്ന് പറഞ്ഞാൽ തരുമോ? തരുമോ? വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അമ്മേ, മമ്മി, ഗിവ് മീ എ ഡിഗ്രി ഉണ്ടോ? വൈ? ബിക്കോസ് യു ബിഗിറ്റ് മീ, ബിക്കോസ് യു, നീ എന്നെ ജനിപ്പിച്ചതുകൊണ്ട് എനിക്കൊരു ഡിഗ്രി തരണം എന്ന് പറഞ്ഞാൽ തരത്തില്ല. കിട്ടുമോ? ഇല്ല. ഡിഗ്രി കിട്ടണമെങ്കിൽ കഷ്ടപ്പെടണം. ഇതാണ് വ്യത്യാസം ഇവിടുത്തെ. പക്ഷെ ഇതിൽ ആദ്യത്തേതിൽ നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഒരക്ഷരം പോലും പഠിക്കാതെ വളർന്നു വരുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് നിങ്ങൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല, ഞാനിത് ആഗ്രഹിക്കുന്നില്ല. എന്റെ കുഞ്ഞുങ്ങൾ സ്റ്റോറി ബുക്സ് ഇരുന്ന് വായിക്കുന്ന കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. വെൽ, ദേ ആർ റീഡിങ്. അവര് വായിക്കുന്നല്ലോ, അവര് പഠിക്കുന്നല്ലോ, ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ 10 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഈ സ്റ്റോറി ബുക്ക് എന്നെ വായിച്ചിരുന്നാൽ ഞാൻ സമ്മതിക്കുകയല്ല, ഞാൻ ആ സമയത്ത് വേറെ പുസ്തകം കൊടുക്കും. കുഞ്ഞ് ഇതിരുന്ന് വായിക്കാതെ, ഈ ചിൽഡ്രൻസ് കിഡ്സ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇരുന്ന് വായിച്ചോണ്ട്. നമുക്കിപ്പോഴും ബാലരമയൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴും കിട്ടിയാൽ ഞാൻ എടുത്ത് നോക്കും ബാലരമയൊക്കെ. എവിടെയെങ്കിലും കിടന്ന ഒട്ടനെ പരത്, ആദ്യം ചിത്രകഥ വായിക്കും, പിന്നെ കുഴപ്പമില്ല. പക്ഷെ അത് മാത്രം ഞാൻ വായിച്ചുകൊണ്ടിരിക്കൂ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു മിസ്റ്റേക്കുണ്ട്. അതുപോലെ പ്രിയ സൗഹൃദങ്ങളെ, നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ പാതയിൽ, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ എത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതിൽ എത്തിയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. പക്ഷെ ഇത് വാങ്ങാനേ ഒക്കത്തുള്ളൂ, ഇത് വിൽക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഇതാണ്, എനിക്കിത് എങ്ങനെ വാങ്ങാം, എനിക്കിത് എങ്ങനെയൊക്കെ വിൽക്കാം, എനിക്കിത് എങ്ങനെയൊക്കെ വിൽക്കാം എന്ന് പഠിച്ചാലാണ് എനിക്ക് എങ്ങനെയൊക്കെ ഇത് വിൽക്കാതിരിക്കാം എന്നും കൂടെ എനിക്ക് പഠിക്കാനൊക്കത്തുള്ളൂ. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ വിൽക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? അല്ലാതെ രണ്ടും ചെയ്യാൻ വേണ്ടിട്ടല്ല. ഇതെങ്ങനെ വാങ്ങിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നു, ഇതെങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാം എന്ന് പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ഒരു കാരണവശാലും ഞാൻ ഇതിന്റെ വിൽപ്പനക്കാരൻ ആകരുത് എന്നുള്ളത് കൊണ്ട് നമ്മളത് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ സത്യം നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 2 തെസ്സലോനിയർ 1:2 അതിന് 10-ാമത്തെ വാക്യത്തിൽ അതിന് ഒരു പ്രിൻസിപ്പിൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കത് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാം. 2 തെസ്സലോനിയൻസ് 2:10
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ആ സത്യത്തെ സ്നേഹിച്ചു,
ആ
കൈക്കൊള്ളായികയാൽ തന്നെ.
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ. എന്തിനെ സ്നേഹിക്കണമെന്ന്? സ്നേഹിക്കണമെന്ന് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുന്ന. പക്ഷെ താഴെ നിന്ന് വായിച്ചു നോക്കി, ആൻഡ് വിത്ത് ഓൾ ഡിസീവിൾനെസ് ഓഫ് അൺറൈച്ചസ്നെസ് ഇൻ ദം ദാറ്റ് പെരിഷ് ബിക്കോസ് ദേ റിസീവ് നോട്ട് ദ ലവ് ഓഫ് ട്രൂത്ത്. സത്യത്തോടുള്ള സ്നേഹം അവർ കൈപ്പറ്റിയില്ലെന്ന്, സത്യത്തോടുള്ള സ്നേഹം അവർ കൈപ്പറ്റിയില്ല, അവർ രക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നമ്മളിലേക്ക് ഇടുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയാമോ? എന്താണ്? ലവ് ഓഫ് ട്രൂത്ത് എന്നുള്ളത്, ലവ് ഓഫ് ഗോഡ്സ് ട്രൂത്ത്. അപ്പോൾ നിങ്ങൾ പറയുന്നു, ബ്രദറെ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് സത്യത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്ന പക്ഷം ഞാൻ നിങ്ങളോട് അട്ടിവരയിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെക്ക് വെദർ യു ആർ സേഫ്ഡ്, ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ യു ആർ സേഫ്ഡ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ ശരിക്കും ഒന്ന് ഉറപ്പാക്കണം കേട്ടോ. ഇതാ പഴയ പല്ലവി തന്നെ, കരിസ്മാറ്റിക് അസംബ്ലിയിൽ അല്ലേ ഇത് തന്നെ ഞങ്ങൾ ഇപ്പോഴും കേൾക്കുന്നത്. സൗരങ്ങൾ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ഉറപ്പിച്ചു തരാൻ. പക്ഷെ ഞങ്ങൾ ടെസ്റ്റ് വെദർ യു ആർ സേവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? രക്ഷിക്കപ്പെടാത്ത വ്യക്തി ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ചിന്തിക്കുമ്പോൾ അവൻ വലിയ ഡേഞ്ചറിലാണ്. ക്യാൻസർ ഇല്ലാത്തൊരു വ്യക്തിക്ക് എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് ഡൗട്ട് തോന്നുന്നതാണോ, അതോ ക്യാൻസർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് എനിക്ക് ക്യാൻസർ ഇല്ല എന്ന് ചിന്തിക്കുന്നതാണോ, ഏതോ ഡേഞ്ചർ? എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് എനിക്ക് ആട്ട് നല്ല പ്രോബ്ലം ഉണ്ടോന്ന്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഹൃദയം ഇങ്ങനെ കിടന്ന് മിടിക്കും, പിന്നെ അകത്തൂന്നൊരു ഞൊളക്കുന്ന വേദന. അപ്പൊ ഞാൻ കൈവച്ച് പറയും, കർത്താവേ, ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ടു മീ, ബട്ട് ഐ ആം റെഡി. ഒരു ദിവസം രാത്രി 2 മണിക്ക് ഞാൻ വെട്ടി വേർത്തു, നെഞ്ച് ഒരു അസ്വസ്ഥത. ഞാൻ എഴുന്നേറ്റ് ഒരു ഒരു വിറയില് ശരീരത്തിന്, അപ്പം ഞാൻ എഴുന്നേറ്റ് എപ്പോഴും ഞാൻ ബിനോയ് സാറിനെ ഒരുമിച്ച് താമസിക്കുന്ന സമയത്താണ്, ഞങ്ങൾ 2 മുറിയിൽ അപ്പുറം ഇപ്പുറയും കിടക്കുന്നു. എനിക്കറിയാം അപ്പുറം ബിനോയ് സാറും വളരെ താമസിച്ച് കിടന്നു കാണുള്ളൂ, 2 മണി സമയത്ത് ആരും വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന യുക്തമല്ല. മാത്രമല്ല ആഫ്റ്റർ ഓൾ ഇത് ഗ്യാസ്ട്രിക്കിന്റെ ഒക്കെ വല്ല പ്രോബ്ലം ആണെങ്കിൽ അവസാനം നാണം കിടുകയും ചെയ്യും. അപ്പൊ ഞാൻ ഓർത്ത് വേണ്ട, ചാകുകയാണ് ഇവിടെ കിടന്നു ചാകാം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ കുഴപ്പമില്ല. പക്ഷെ ആ കംപ്ലൈന്റ് ഉള്ള ഒരു മനുഷ്യൻ, തനിക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞപ്പോ അതിന് സില്ലിയായിട്ട് എടുത്തിട്ട്, അതോ തനിക്കൊരു പ്രാവശ്യം ആദ്യത്തേക്ക് വന്നിട്ടുള്ളൊരു മനുഷ്യൻ തനിക്കൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞപ്പോൾ അത് ഇല്ല എന്ന് ചിന്തിക്കുന്നത് കൂടുതൽ ഡേഞ്ചറാണ്. ഏകദേശം അതിനോട് തുലനം ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ രക്ഷിക്കപ്പെടാതിരിക്കെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇറ്റ് ഇസ് ഡേഞ്ചറസ്. നിങ്ങളുടെ മേൽ ന്യായവിധി തൂങ്ങിക്കിടക്കുമ്പോൾ ഐ എം ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്ന അവസ്ഥയാണോ? That is why we exhort you to find that you are saved. You test and find that you are saved. ഉറപ്പിക്കും, വെറുതെ മിഥ്യാബോധത്തിൽ ഉറപ്പിക്കരുത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, കഴിഞ്ഞ നിങ്ങൾ സ്ഥാനപ്പെട്ടിട്ട് 10 വർഷമായി, 5 വർഷമായി, 3 വർഷമായി, ഈ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം നിങ്ങൾ സത്യത്തെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ സ്നാനപ്പെട്ടോ എന്നല്ല. സ്നാനപ്പെട്ടത് നിങ്ങൾ ബാഹ്യമായി ചെയ്ത ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ആരെ വേണേലും സ്നാനപ്പെടുത്താം, ആർക്ക് വേണേലും സ്നാനപ്പെടാം. സ്നാനപ്പെട്ടുകൂടെ? സ്നാനപ്പെട്ടുകൂടെ? നിങ്ങൾ ചിലരൊക്കെ തന്നെ വിചാരിക്കുന്നുണ്ടല്ലേ, അയ്യോ എന്റെ കെട്ടിയോൻ അങ്ങേര് സ്നാനപ്പെട്ടു പോയല്ലോ, കാരണം നിങ്ങൾക്കറിയാം അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന്. അതുപോലെ ചില ഭർത്താക്കന്മാരും ചിന്തിക്കുന്നുണ്ടോ, എന്റെ ദൈവമേ ഇവളെയും കൊണ്ട് ഞാൻ സ്നാനപ്പെടാൻ പോയല്ലോ, ഇവിടെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്കറിയാം, യു ഹാവ് ഗുഡ് ഇവാലുവേഷൻ ഓഫ് തിങ്സ്. ഇതൊക്കെ നമ്മുടെ ഇടയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഇതിന്റെ പ്രത്യക്ഷമായ പല പ്രകടനങ്ങൾ നടക്കുമ്പോൾ ഞാനീ പറയുന്ന അസ്ഥാനത്തൊന്നും അല്ല പ്രിയ സ്വരങ്ങളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ദാറ്റ് യു ആർ സേവ്ഡ്, ബി ഷുവർ ഓഫ് ഇറ്റ്. എന്താ അതിന്റെ ലക്ഷണം? അതിന്റെ ലക്ഷണം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സത്യപരിജ്ഞാനത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കും, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം ലവ് ഓഫ് ട്രൂത്ത് ഇടുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇഫ് ദർ ഇസ് നോ എ ലവ് ഫോർ ദ ട്രൂത്ത് പെർസിസ്റ്റിംഗ്ലി ദേർ, ദെൻ ഇറ്റ് ഈസ് എ ഗുഡ് ഇൻഡിക്കേഷൻ ദാറ്റ് യു ആർ നോട്ട് സേഫ്. ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടിയുള്ള അടക്കാൻ കഴിയാത്ത ഒരു അഭിവാഞ്ച നമ്മിൽ നിരന്തരമായിട്ടുണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല പ്രിയ സഹോദരങ്ങളെ. കാരണം രക്ഷിക്കപ്പെടുമ്പോൾ ഒരാളുടെ ഹൃദയത്തിലേക്ക് ലവ് ഓഫ് ട്രൂത്ത് ഉണ്ടാകുന്നു എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ദ റിസീവ് ഇറ്റ് ദ ലവ് ഓഫ് ട്രൂത്ത്. ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടിയുള്ള അടങ്ങാത്തൊരു അഭിവാഞ്ചം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടു എങ്കിൽ നിങ്ങളിൽ അതുണ്ട്, നിങ്ങളിൽ അത് ഉണ്ട് എങ്കിൽ അതുണ്ടായിരുന്നു എന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല. ഇറ്റ് ഈസ് ദേർ, ഇറ്റ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. നമുക്ക് ആർക്കും ഇങ്ങനെ സാക്ഷ്യം കൊടുക്കാൻ കഴിയത്തില്ല. 1980s ഞാൻ ജീവിക്കുകയായിരുന്നു എന്ന് പറയാൻ പറ്റൂ? 1980s ഞാൻ ജീവിക്കുകയായിരുന്നു എന്ന് പറയൂ? ഇല്ല. ബിക്കോസ് ഐ സ്റ്റിൽ ലിവ്. ലൈഫിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ എന്നിൽ പ്രകടമാണ്. ഇഫ് ഇറ്റ് ഈസ് എവിഡന്റ്, ഇറ്റ് ഈസ് എ പ്രൂഫ് ദാറ്റ് ഐ ആം അലൈവ്. വേറൊന്നുമില്ല അതിന് തെളിവ്. ഞാനിന്നും ജീവിക്കുന്നു, ജീവനിൽ വ്യാപരിക്കുന്നു, ജീവന്റെ ലക്ഷണങ്ങൾ എന്നിൽ നിന്നും വെളിപ്പെടുന്നു. അതുപോലെ തന്നെ വെളിപ്പെടുന്ന ഒരു സത്യമാണ് ലവ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അഭിവാഞ്ചം. ഇത് നമ്മിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. രക്ഷിക്കപ്പെട്ടു എങ്കിൽ a persistent growth in this love will continue in you. ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാത്ത ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ സത്യങ്ങൾ വാങ്ങാൻ കഴിയത്തില്ല. നിങ്ങളൊരു തെരുവിലൂടെ നടന്നു പോകുന്നു, അവിടെ ഡിസ്പ്ലേക്ക് അനേക സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. വില കൂടിയതുണ്ട്, വില കുറഞ്ഞതുണ്ട്. വില കുറഞ്ഞ ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങളത് വാങ്ങിക്കുന്നു. പക്ഷെ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് നടന്ന അല്പം വില കൂടിയ ഒരു സാധനം അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ ചോദ്യം ഇതാ, നിങ്ങൾ എന്തുകൊണ്ടത് വാങ്ങിച്ചു? അതിനേക്കാൾ വില കുറഞ്ഞ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. കാരണം ആ വില കുറഞ്ഞ സാധനങ്ങളോട് നിങ്ങൾക്കൊരു പ്രതിപത്തിയും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വിലയുള്ളത്, അമൂല്യമെന്ന് തോന്നിയ ആ സാധനം, മറ്റെവിടെയും കിട്ടുകയില്ല എന്ന് തോന്നിയ ഒരു സാധനം, അത് സ്വന്തമാക്കാൻ നിങ്ങളിൽ ഒരു വലിയ അഭിവാഞ്ചയുണ്ടായി. ആ അഭിവാഞ്ചയാണ് ഇപ്പോൾ നിങ്ങൾ അതിന് വില കൊടുത്തതിന്റെ കാരണം. സ്നേഹം അല്ല, സോറി, സത്യം, ദൈവത്തിന്റെ സത്യങ്ങൾ നിങ്ങൾക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയണമെങ്കിൽ അതിന് നിങ്ങൾ സ്നേഹിച്ചിരിക്കണം. സ്നേഹിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും അത് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിന്റെ സത്യങ്ങളെ സ്നേഹിക്കാറുണ്ടോ? ദൈവത്തിന്റെ സത്യങ്ങളെ സ്നേഹിക്കാറുണ്ടോ? 2 പത്രോസ് 1:12 നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1:12. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നു വരികിൽ. അല്ലെ, നിങ്ങൾക്ക് സത്യം അറിഞ്ഞവർ മാത്രമല്ല, ലഭിച്ച സത്യത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കുകയും കൂടെ ചെയ്യണം. ലഭിച്ച സത്യത്തിൽ ആടി ആടി നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആണോ? ആണോ? ഞാനിവിടെ ഒന്ന് ആടുകയായിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ വിചാരിച്ചാൽ എന്നെ കുറിച്ച്? അല്ല, ചുമ്മാ നിങ്ങൾ എന്തോ വിചാരിക്കാം എന്നെ കുറിച്ച്. ഇവിടെ ഒരാൾ നിന്ന് ആട് കാണാൻ നിങ്ങൾ എന്തോ ആയിരിക്കും വിചാരിക്കുക. ആടുന്നവരെ കണ്ടിട്ടുണ്ടോ? മൈസൂർ ഇഷ്ടം പോലെ കാണാം. ലഭിച്ച സത്യത്തിൽ ആടി നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കാനാ ദൈവം നമ്മളെ വിളിച്ചത്. ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ പ്രസന്റ് ട്രൂത്ത്. ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ട്രൂത്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സത്യം അറിയണം, അറിഞ്ഞ സത്യത്തിൽ ഉറച്ച് നിൽക്കണം. അതാണ് യോഗ്യമായ കാര്യം. അങ്ങനെ ആ സത്യത്തെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നു. സത്യം വെറുതെ വരുന്നതല്ല പ്രിയ സ്വരങ്ങളെ. ഒന്ന് സത്യം നിങ്ങൾ അറിയണം. സത്യം അറിയാനുള്ള വഴി നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നുകൊണ്ടാ. അല്ലെ, വായിച്ചോട്ട് യോഹന്നാന്റെ സുവിശേഷം 8:31 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8:31. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ മാത്രമേ അവന്റെ ശിഷ്യനായി സത്യത്തെ അറിയാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ സത്യം നിങ്ങൾ അറിയത്തില്ല. സത്യങ്ങൾ നിരവധിയുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ സുവിശേഷ വേലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്, ഇന്ത്യയും പാകിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും ഒഴിച്ച് വേറെയും കുറെ രാജ്യങ്ങളുണ്ട് എന്നുള്ള പലരെയും ബോധ്യപ്പെടുത്താനായിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇന്ത്യയും പാകിസ്ഥാനും സൗത്ത് ഇൻഡീസും വെസ്റ്റ് ഇൻഡീസും ഒക്കെ ഉണ്ടെന്ന് എങ്ങനെ അവർക്കൊക്കെ മനസ്സിലായെന്ന്? എങ്ങനെന്ന് അറിയാമോ? ക്രിക്കറ്റ് കളി കാരണം കൊണ്ട്. പക്ഷെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവസാനം ഞാൻ ചെറിയ ഗ്ലോബ് വാങ്ങിച്ച് അതിങ്ങനെ കറക്കി കാണിച്ചു കൊടുക്കാൻ നോക്കി, എത്രയും വന്ന ഗ്ലോബ്, അതിൽ ഇസ്രായേൽ കാണിച്ചു കൊടുക്കാമുണ്ടോ? ചൈന കാണിച്ചു കൊടുക്കാം, ഓസ്ട്രേലിയ കാണിച്ചു കൊടുക്കാം. കാരണം പഠിച്ചിട്ടില്ലാത്ത അവിദ്യരായ പല ആളുകൾക്കും ഇസ്രായേൽ എന്ന് പറയുന്ന സംഗതി ഉണ്ടോ? അവർക്കത് അറിയാത്തത് കൊണ്ട് ഇസ്രായേൽ ഇല്ലാതിരിക്കുമോ? ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എടുത്തിട്ട് എന്നിട്ട് മിഡിൽ ഈസ്റ്റ് ഏരിയ പോയിട്ട് ഞാൻ ഇങ്ങനെ തപ്പുക ഇസ്രായേൽ എന്ന് കാണിക്കുക. കണ്ടോ 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 കണ്ടോ, ഒരു പൊടി പോലെ ആ ഗ്ലോബിൽ ഇങ്ങനെ. അറിയുക, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും സത്യമുണ്ട്. ദൈവത്തിന്റെ സത്യങ്ങൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എസ്റ്റാബ്ലിഷ് ഫോർ എവർ. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഇത് അറിഞ്ഞില്ല എങ്കിൽ, നമ്മൾ അറിയാത്തത് കൊണ്ട് അതില്ല എന്ന് വരുന്നില്ല. ഇറ്റ് ഈസ് ദർ, എസ്റ്റാബ്ലിഷ് ഫോർ എവർ. ബട്ട് വൺസ് യു നോ ഇറ്റ്, നിങ്ങളത് അറിഞ്ഞാൽ ഗുണം എന്താണെന്ന് അറിയാമോ? ആ സത്യത്തിന്റെ പരിജ്ഞാനം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ളതാണ് റിയാലിറ്റി. ഇറ്റ്സ് സച്ച് എ ഫ്രീ. എത്രയോ ഭയങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ന് മോചിക്കപ്പെട്ടവരാണ് പ്രിയ സഹോദരങ്ങളെ, അല്ലേ? മോചിക്കപ്പെട്ടവരല്ലേ? ആണ്. വില്ലേജിൽ നമ്മൾ ഇന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വില്ലേജുകളിലൊക്കെ ചെന്ന് പല്ലികൾക്ക് ക്ഷാമമില്ലാത്ത സ്ഥലം വില്ലേജുകൾ അറിയാമോ? പല്ലികൾ, പക്ഷെ ഏതെങ്കിലും ഒരു പല്ലി അവിടെ ഇരുന്ന് ചെലച്ചാൽ അത് നമ്മൾ പറഞ്ഞ കാര്യത്തിനൊരു എൻഡോഴ്സ്മെന്റ് പോലെയാണ്. നിജ നിജ. അപ്പൊ ചിലപ്പോഴൊക്കെ പല്ലിയുടെ കരച്ചിലിന് വേണ്ടി നമ്മൾ കൊതിക്കും. പക്ഷെ ഇപ്പൊ നമുക്കറിയാം പല്ലി അതിന് ഇഷ്ടമുള്ളപ്പോ ചിലക്കും, ഇല്ല ചിലക്കത്തില്ല. അതിന് ദൈവത്തിന്റെ സത്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പൂച്ച കുറുകച്ചാടിയാൽ നമ്മൾ നമ്മുടെ വഴിക്കും പൂച്ച പൂച്ചയുടെ വഴിക്കും പോവും. എന്നാൽ ഒരു കാലത്ത് ആശങ്കകൾ നമ്മളെ ഭരിച്ചിരുന്നു. ഇങ്ങനെയുള്ള അനേകം ആശങ്കകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ഒക്കെ ഇന്ന് നമ്മൾ അറിഞ്ഞ പല സത്യങ്ങളും നമ്മളെ സ്വതന്ത്രരാക്കി. തീർന്നില്ല. ഇനിയും സത്യങ്ങൾ അറിയുമ്പോൾ സത്യങ്ങൾ നിങ്ങളെ ഒത്തിരി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യമുണ്ട് സഹോദരങ്ങളെ, ഇല്ലേ? ഉണ്ട്. നമ്മൾ അറിഞ്ഞ പല സത്യങ്ങളും നമ്മളെ ഇന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അതിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിന്റെ ഈ സത്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം നമ്മൾ വാഞ്ചിക്കണം, അതറിയുന്നത് പോലും ഒരു പ്രിവിലേജാണ്. ദൈവത്തിന്റെ സത്യങ്ങൾ അറിയുന്നത് പോലും ഒരു പദവിയാണ്. ഇറ്റ്സ് എ പ്രിവിലേജ്. എന്നാൽ അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞു കഴിയുമ്പോൾ അത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി തരും. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം എന്നാണ് പത്രോസ് നമ്മളെ ഓർപ്പിച്ചത്, അല്ലെ? വി മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ട്രൂത്ത്. നമ്മൾ ആ ട്രൂത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമുക്ക് കിട്ടിയ ട്രൂത്തുകളെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമ്മൾ അറിഞ്ഞ സത്യങ്ങളിൽ നമ്മൾ എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആ സത്യങ്ങൾക്ക് വേണ്ടി ഒരു വില കൊടുക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞ സത്യം, ആ സത്യത്തിന് വേണ്ടി നമ്മൾ ഒരു വില കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിൽ ഉറച്ച് നിൽക്കുന്നവരായിത്തീരുന്നു. ഒരു വില കൊടുക്കണം. നിങ്ങളൊരു കടയിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം എടുത്ത് തിരിച്ച് മറിച്ച് നോക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങളുടെ പോക്കറ്റിലിട്ട് നിങ്ങൾക്ക് വെളിയിൽ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൗണ്ടറിൽ വില കൊടുക്കണം. ഇല്ലേ, നിങ്ങൾ കൗണ്ടർ കടന്ന് വെളിയിറങ്ങുന്ന സമയത്ത് സെക്യൂരിറ്റി ഒന്ന് മാന്യമായിട്ട് നിങ്ങൾ എവിടെ പിടിക്കും? എവിടെ പിടിക്കും? കാലെ പിടിക്കൂ സാർ, പ്ലീസ് സാർ പിടിക്കൂ. പിന്നെ അവിടെ പിടിക്കും, കുത്തിന് പിടിക്കും.
ഏയ്
കം ഓൺ മാൻ, യു ഷോപ്പ് ലിഫ്റ്റ് റേഡിയേറ്റ്, യു തോട്ട് ഐ നോട്ട് ക്യാച്ച് ഓൾ ഓഫ് യു ല്ലേ. ഇംഗ്ലീഷ് അറിയാവുന്ന സെക്യൂരിറ്റിയാണ് എത്ര മാന്യമായിട്ട് പറയും, ഇല്ലെങ്കിൽ അവൻ അറിയാവുന്ന ഭാഷയിൽ ചിലതൊക്കെ പറയും. കാരണം നമ്മൾ കള്ളൻ എന്ന് മുദ്രകുത്തപ്പെടും. അതുകൊണ്ട് സത്യം വെറുതെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്കതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ പറ്റത്തില്ല. എസ്റ്റാബ്ലിഷ്ഡ് ആകണമെങ്കിൽ അതെന്റെ പോക്കറ്റിലിട്ട് എനിക്ക് നടക്കാൻ കഴിയണമെങ്കിൽ, പേനയോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നി സത്യമാ, അവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നപ്പോൾ അതിന്റെ മിന്നലും അതിന്റെ തിളക്കവും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ എടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് പോക്കറ്റിലിട്ട് പതുക്കെ അവിടെ നിങ്ങോട്ട് ഇറങ്ങിയതാ. പക്ഷെ സാധനം ഒട്ടും നടക്കാനൊക്കത്തില്ല, അതിനുമുമ്പ് കൗണ്ടറിൽ വില കൊടുത്തിരിക്കണം. നമ്മൾ അറിഞ്ഞ സത്യങ്ങളിൽ നമ്മൾ ഉറക്കാതെ പോയതിന്റെ കാര്യം ഇതാണ്, നമ്മൾ അറിഞ്ഞ സത്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്തില്ല, അതുകൊണ്ട് നമ്മൾ അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയില്ല. ദൈവം നമുക്ക് ഇഷ്ടം പോലെ തന്നെ സത്യങ്ങൾ തരാൻ ഒരുക്കമാണ്, പക്ഷെ വില കൊടുക്കാതെ ഇത് പ്രാപിക്കാനൊക്കത്തില്ല. പ്രവാചകനോട് ദൈവം പറഞ്ഞു, അവർക്ക് ഈ പുസ്തകം മുദ്രയിട്ടൊരു പുസ്തകം പോലെ ഇരിക്കും, അങ്ങനെ ഇരിക്കത്തുള്ളൂ, സീൽഡ് ബുക്ക്. എന്നിട്ട് അതിനുള്ള ന്യായീകരണം കണ്ടെത്തും. എന്താണെന്നറിയാമോ? മനസ്സിലാകുന്നില്ല ബ്രദറെ, മനസ്സിലാകത്തില്ല. This will be a sealed book for you if you didn't love the truth of God. ദൈവത്തിന്റെ സത്യങ്ങളെ സ്നേഹിക്കാത്ത എല്ലാ വ്യക്തികൾക്കും ഇത് മുദ്രയിട്ട പുസ്തകം. നിങ്ങൾ എത്ര വായിച്ചിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും പലരോട് പറയും, ഇന്ന് ഭാഗം ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. വായിച്ചിട്ട് വരുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചോദിക്കും, എന്തോ തോന്നി, ഒന്നും തോന്നിയില്ല, ഒന്നും തോന്നിയില്ലേ, ഇല്ല തോന്നുകയല്ല. ബിക്കോസ് ഇറ്റ്സ് എ സീൽ ബുക്ക് ഫോർ ദം, മുദ്രയിട്ടിരിക്കുന്ന പുസ്തകമായി അവർക്ക് തോന്നും. മുദ്രയിട്ടിട്ടില്ല, ഇതിന് മേലൊരു മുദ്രയുണ്ടായിരുന്നു. ദാനിയൽ പ്രവചനത്തിൽ വരുമ്പോൾ ആ മുദ്ര അവിടെ ഇട്ടു, പക്ഷെ വെളിപാട് പുസ്തകത്തിൽ വന്നപ്പോൾ ആ മുദ്ര പൊട്ടിച്ചു കർത്താവ്. എന്നേക്കുമായി ദൈവിക സത്യങ്ങൾ നമ്മുടെ മുൻപിൽ ഇന്ന് എക്സ്പോസ്ഡ് ആണ്. ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ എവറി വൺ ടു നോ ഇറ്റ് ആൻഡ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇറ്റ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? വി നോ ഇറ്റ് ബട്ട് ബിക്കോസ് വി ആർ നോട്ട് വില്ലിംഗ് ടു പേ ദ പ്രൈസ് ഫോർ ദ ട്രൂത്ത്സ് വിച്ച് വി ഹാവ് ഓൾറെഡി നോൺ, നോ ഫോർ ദ ട്രൂത്ത് ഷാൽ ബി റിവീൽഡ് ടു അസ് ആൻഡ് വി വിൽ നെവർ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇറ്റ്. അതുകൊണ്ട് ഈ പുസ്തകം മുദ്രയിട്ടിരിക്കുക അനേകം പേരുടെ മുമ്പിൽ. ഞാൻ പറയും, ദിവസവും വായിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് എഴുത, വായിക്കാൻ കൊള്ളാം, പക്ഷെ എഴുതാനൊന്നുമില്ല, എഴുതാനൊന്നുമില്ല. ബിക്കോസ് ഇറ്റ് അപ്പീൽ ടു മീ, ഐ ഫെൽറ്റ് ഇറ്റ് ഡിഡ്ന്റ് സ്പീക്ക് ആൻഡ് ഇറ്റ് എഴുതാറുണ്ട് ഇല്ല. നിങ്ങൾ ദിവസവും വായിക്കുന്ന വേറെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ എഴുതാറുണ്ടോ? അഥവാ വായിച്ച ഭാഗം എത്ര നേരം നിങ്ങളുടെ തലയ്ക്കകത്ത് റിങ്ങുകയാണുണ്ടാകും? ഹൗ ഫാർ ഇറ്റ് കീപ്സ് റിങ്ങിങ് ഇൻ യുവർ ഹാർട്ട്. ദൈവത്തിന്റെ സത്യങ്ങളെ നമ്മൾ സ്നേഹിക്കാത്തിടത്തോളം പ്രിയമുള്ളവരെ, ഇത് വെറും മുദ്രയിട്ടൊരു പുസ്തകം പോലെ നമ്മുടെ കയ്യിലിരിക്കും. എത്ര വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. രക്ഷിക്കപ്പെട്ട് ഈ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം കൊണ്ട് നമ്മൾ ഈ പുസ്തകത്തിന് എത്ര താളുകളിൽ നിന്ന് എന്തെല്ലാം പ്രാപിച്ചു പ്രിയ സഹോദരങ്ങളെ. ചരിത്ര സംഭവങ്ങളും എല്ലാം മനസ്സിലായോ എന്നൊന്നുമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ബൈബിളിന്റെ ഇൻസുറൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ നിങ്ങൾ നടത്തിയോ എന്നൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഈ പുസ്തകം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? ഡെയിലി ഡസ് ഇറ്റ് സ്പീക്ക് ടു യുവർ ഹാർട്ട്? ഇല്ലെങ്കിൽ ഇറ്റ്സ് എ സീൽഡ് ബുക്ക് ഫോർ യു ആൻഡ് യു ആർ നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ട്രൂത്ത്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുവാൻ സ്വന്തമാക്കാൻ മനസ്സുവെക്കുന്ന വ്യക്തികൾക്ക് മാത്രം, അറിഞ്ഞ സത്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുവാൻ മനസ്സുള്ളവർക്ക് മാത്രം. വളരെ ആത്മീയ ജീവിതത്തിൽ ഉത്സുകരായിരുന്ന അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. കരിസ്മാറ്റിക് റിവൈവലിലൂടെ ഭയങ്കരമായ തീ ഹൃദയത്തിൽ കത്തിയവർ, എന്നാൽ ഇന്ന് അവരിൽ പലരുടെയും ഉള്ളിൽ ആ തീയില്ല. ഇന്ന് അവരിൽ പലരും ബൈബിൾ പഠിക്കുന്നില്ല. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. നമ്മളിൽ പലരും ഒരേ സ്ഥലത്ത് നിന്നും ഉണർവ് പ്രാപിച്ചവര്, നമ്മൾ രക്ഷിക്കപ്പെട്ട അതേ സ്ഥലത്ത് രക്ഷിക്കപ്പെട്ട പലരും ഇന്ന് ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായി ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനങ്ങൾ അവർക്ക് മുദ്രയിട്ട പുസ്തകം പോലെ കാണപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇതിന്നും വെളിച്ചം തന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. പ്രിയ സഹോദരങ്ങളെ, ഹാലേലൂയ. ദൈവത്തിന്റെ സത്യങ്ങളെ സ്നേഹിപ്പാൻ അവൻ നമ്മെ സഹായിച്ചു. ജീസസ് യൂത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് എന്നേക്കാൾ ഫയറായിട്ട് നിന്ന ചെറുപ്പക്കാരെ ഇന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ലോറൻസ് എങ്ങനെയുണ്ട് ആത്മീയ ജീവിതമൊക്കെ? എവിടെ ഉണ്ട സമയം? അപ്പൊ ഒത്തിരി പേര് വിചാരിക്കുന്നു ഞങ്ങൾ ഈ ബ്രദേഴ്സിന് മാത്രം സമയമുള്ളെന്ന. ഞാൻ കാണുമ്പോ പിന്നെ ജോലി ഒന്നും കിട്ടാൻ ഒരു സാധ്യതയില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര തിരക്കുള്ളവരാ ബ്രദർ. നിങ്ങൾ വിചാരിക്കുന്ന ബൈബിളും പിടിച്ചോണ്ടിരിക്ക. സൗരങ്ങൾ, ഞാൻ ഒരു സത്യം പറയട്ടെ, പലപ്പോഴും ഈ പുസ്തകം ഏറ്റവും സീരിയസ് ആയിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കാനൊക്കെ കഴിഞ്ഞത് ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങിയതിന് ശേഷമൊന്നുമല്ല, അതിനൊക്കെ മുമ്പുള്ള സമയങ്ങളില. ഞാൻ ഈ പുസ്തകം ഏറ്റവും കൂടുതൽ വായിച്ചപ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വായിച്ചത്. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗ കുറിപ്പുകൾ ഉണ്ടാക്കിയത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ്, പഠിച്ചുകൊണ്ടിരുന്നപ്പോ. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും മേശപ്പുറത്ത് ഈ സാധനം തുറന്നിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും, അതിന്റെ കൂടെ ഇതും ഹൃദയത്തിലൂടെ കയറി ഇറങ്ങുക. അതുകൊണ്ട് എന്റെ തിരക്കോ ഒന്നും, ദൈവത്തിന്റെ സത്യത്തോടുള്ള എന്റെ സ്നേഹം കുറച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് അത് യോഗ്യമായൊരു കാര്യമല്ല. കാരണം ഏറ്റവും വലിയ വെളിപാടുകൾ പ്രാപിച്ച ദൈവത്തിന്റെ വചനം ഏറ്റവും ജ്ഞാനി എന്ന് പറഞ്ഞ നിയമത്തിൽ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്ന ദാനിയൽ ഏറ്റവും ബിസിയായിട്ട് ഒരു മനുഷ്യനായിരുന്നു. He was the most busiest person in the entire kingdom of Babylon. The most responsible person. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പ്രാപിക്കാനും ഇതിൽ ഉറക്കാനും കഴിയാത്തത് എന്റെ തിരക്കുകൾ കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്ന പക്ഷം ഞാൻ പറയും, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ റോങ് പ്രിയോറിറ്റി. യു ലാക്ക് ലവ് ഫോർ ദി ട്രൂത്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സത്യത്തോടുള്ള സ്നേഹം എന്തായി? സ്നേഹം ഇല്ലാതായി. അഥവാ ദൈവത്തിന്റെ സത്യങ്ങൾക്ക്, നിങ്ങൾ അറിഞ്ഞ സത്യങ്ങൾക്ക് കൊടുക്കേണ്ട വില നിങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് സാധിക്കുന്നില്ല. സത്യം വില കൊടുത്ത് വാങ്ങാനേ കഴിയും, വെറുതെ കിട്ടത്തില്ല. അത് ഇമ്പരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ദൈവത്തിൽ ഇംഗ്ലീഷിൽ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, സത്യം വാങ്ങിയാട്ട്, വില കൊടുത്ത് വാങ്ങിയാട്ട്, വെറുതെ കിട്ടത്തില്ല. രക്ഷ വെറുതെ കിട്ടിയതാ, പക്ഷെ സത്യം, ഗോഡ്സ് ട്രൂത്ത്, കമറ്റ് ഓൺലി എ പ്രൈസ്. വില കൊടുക്കാൻ ഒരുക്കമാണെങ്കിൽ നിങ്ങൾക്കത് പ്രാപിക്കാം. ഇത് രണ്ടാം ഭാഗം, എങ്ങനെയൊക്കെ സത്യം വിൽക്കാം എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു പോയിന്റ് ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുക. എങ്ങനെയൊക്കെ സത്യം വിൽക്കാം എന്നുള്ള ടെക്നിക്ക് അല്ല ബ്രദർ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. വിൽക്കാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ അല്പം ചില എന്നാ പറയുന്നേ സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ പോകുന്നത്. ആ സാധ്യതകളിൽ നമ്മൾ ഒരിക്കലും ചെന്നെത്തിപ്പെടാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ്. എനിക്ക് എങ്ങനെയൊക്കെ സത്യത്തെ വിൽക്കാം? വായിച്ച റോമലേഖനം 1-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ച, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. Who exchanged the truth of God for a lie. They exchanged the truth of God for a lie. ഇവിടെ ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കംപ്ലീറ്റ് വിഗ്രഹാരാധികളെ കുറിച്ചും ലോക മനുഷ്യരെ കുറിച്ചും പറയുന്ന കാര്യങ്ങളാണെന്ന്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് സത്യത്തെ എങ്ങനെ വിൽക്കാം എന്നുള്ളതിന്റെ ഒരു സാധ്യതയാണ്. എന്തിനാണ്? നമ്മൾ ഒരിക്കലും സത്യത്തിന്റെ കച്ചവടക്കാരായിക്കൂടാ. വി മസ്റ്റ് നെവർ ബി ഇൻ ദ സെല്ലിംഗ് ലോട്ട്. ഞാൻ ഇന്നലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ, ചെറിയ ഷെയറുകളെ കുറിച്ചൊക്കെ. ഷെയറുകള് നമ്മളിപ്പോ അതിന്റെ ഓൺലൈൻ ഇതിൽ കയറുകയാണെങ്കിൽ, പോർട്ടലിൽ കയറുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഷെയറിന്റെ ആണെങ്കിൽ അതിൽ എത്ര ബയേഴ്സ് ഉണ്ട്, എത്ര സെല്ലേഴ്സ് ഉണ്ടെന്നൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കും. ചില സമയത്ത് ബയേഴ്സ് കുറവും സെല്ലേഴ്സ് കൂടുതലും ആയിരിക്കും, അപ്പൊ ഷെയറിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കും. ചില സമയത്ത് ബയേഴ്സ് കൂടുതലും സെല്ലേഴ്സ് കുറവായിരിക്കും, അപ്പോൾ ഷെയറിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ സത്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവത്തിന്റെ സത്യങ്ങൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാനായിട്ട് ആ ഷെയർ വിൽക്കുകയാണെങ്കിൽ ബയേഴ്സ് ആയിരിക്കുമോ കൂടുതൽ, സെല്ലേഴ്സ് ആയിരിക്കുമോ കൂടുതൽ? അപ്പൊ ഈ സെല്ലേഴ്സ് ആരാണ്? ആരെ സെല്ലേഴ്സ്? ഒരു സമയത്ത് ഒരു ബയറായിരുന്നു അല്ലെ, ഇപ്പോൾ അവരാരായി? സെല്ലറായി മാറി. വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ദൈവത്തിന്റെ സത്യങ്ങൾ ആഗ്രഹിച്ചവരും പ്രാപിച്ചവരുമാണ്. ഇപ്പോൾ നമുക്കുള്ളൊരു സാധ്യത, either we can be in the buyer's list or we can appear in the seller's list എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ബോർഡ് വെക്കുകയാണ്, സത്യങ്ങൾ വിൽപ്പനയ്ക്ക്, സത്യങ്ങൾ വിൽപ്പനയ്ക്ക്. ഇപ്പൊ ഞാനവിടെ ഒരു ബോർഡ് കണ്ട കാര്യം പറഞ്ഞു അല്ലെ, നോട്ട് ഫോർ സെയിൽ. പക്ഷെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള ബോർഡ് എങ്ങനത്തെയാ? ഫോർ സെയിൽ. സത്യമല്ലേ? ഫോർ സെയിൽ. നമ്മൾ ബയറാണോ സെല്ലറാണോ? അപ്പൊ ചിലപ്പോ നമ്മൾ പറയുന്നതായിരിക്കും, വൺസ് ഐ വാസ് എ ബയർ. ബ്രദറെ, ഞാൻ ആ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടല്ലോ, ഞാൻ ദിവസവും ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി കൊതിച്ച് പ്രാപിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാ. ഇപ്പോഴെന്നാ പറ്റി? പിള്ളേരൊക്കെ രണ്ടും മൂന്നും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേ ഞാൻ പതുക്കെ സെല്ലിംഗ് ലോട്ടിലേക്ക് ഇട്ടിരിക്കുകയപ്പോ ദൈവത്തിന്റെ സത്യങ്ങൾ. അത് നിങ്ങൾ സമ്മതിക്കത്തില്ല, നിങ്ങൾ പറയും നോ നോ ഐ എം നെവർ എ സെല്ലർ. പക്ഷെ എങ്ങനെയൊക്കെ സെല്ല് ചെയ്യാം എന്നുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഉദ്ദേശം അതാ, തിരിച്ചറിയാനാ. Do we sell the truth of God? ദൈവത്തിന്റെ സത്യങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ടോ? If we sell it, what do we sell it for? We sell it for some lie. നമ്മൾ വിശ്വസിച്ച ഏറ്റുപറഞ്ഞ ദൈവത്തിന്റെ സത്യം നമ്മൾ വിൽക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥം എന്നറിയാമോ? നമ്മൾ വിൽക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ വേറെ ഒരു കള്ളത്തിന് വേണ്ടി, ഒരു ബോഷ്കിന് വേണ്ടി നമ്മൾ ഈ സത്യത്തെ ഒന്ന് വെച്ചൊഴിയ. അല്ലാതെ നിങ്ങൾ ബോർഡ് നോക്കുന്നൊന്നുമില്ല. നിങ്ങളിൽ ആരും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കണ്ടെത്തിയ വിശ്വാസത്തിന്റെ ദൈവിക സത്യങ്ങൾ വിൽക്കാനായിട്ട് ബോർഡ് നോക്കിയിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളത് ഒരിക്കലും ചെയ്യത്തില്ല, അറിഞ്ഞതുകൊണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. പക്ഷെ അറിയാതെ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ സത്യങ്ങൾ ഒരു സമയത്ത് നീ വില കൊടുത്ത് വാങ്ങിച്ചത് ഇപ്പോൾ മറ്റു ചില കള്ളങ്ങൾക്ക് വേണ്ടി നീ മാറ്റിവെക്കുക. അപ്പോൾ നീ സത്യം വിൽക്കുക. നമ്മുടെ മുമ്പിൽ എന്നും വരുന്നൊരു പരീക്ഷയാണിത് പ്രിയ സൗഹൃദങ്ങളെ. ദൈവത്തിന്റെ സത്യങ്ങൾ വിൽക്കാനുള്ള ഒരു ഒരു ടെംപ്റ്റേഷൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഓൾവേസ്. അത് സാഹചര്യം കൊണ്ട്, ശരിയാണ് സാഹചര്യം. പക്ഷെ വിറ്റ് ദൈവത്തിന്റെ സത്യമാണ്. ആ ഒരു പ്രഷർ വന്നപ്പോൾ, പക്ഷെ വിറ്റത് ദൈവത്തിന്റെ സത്യമാണ്. വാസ്തവത്തിൽ എന്തിനു നമ്മൾ ദൈവം ആക്കിയത്? സത്യനിമിത്തം ഉയർത്തേണ്ടതിന്. തന്നെ ഭയപ്പെടുന്നവർക്ക് അവനൊരു കൊടി നൽകിയിരിക്കുന്നു. വി ആർ കോൾഡ് ടു ലിഫ്റ്റ് അപ്പ് ദിസ് ബാനർ എവ്രിവെയർ, എനിവെയർ വി ഗോ. ബട്ട് വാട്ട് വി ഡു നൗ? അൺനോയിംഗ്ലി വി സെൽ ഇറ്റ്. പരിജ്ഞാന കുറവായിരിക്കാം അതിനുള്ള കാര്യം. അതിലേക്കൊരു വെളിച്ചം ദൈവം ഇന്ന് തറക്കും. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഇരട്ട പെങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ മാമോദീസ വീട്ടിൽ നടക്കുന്നു. അപ്പം ഞാന് ജോലിയും ചെയ്യാത്ത സമയമാണ്. എന്റെ പിതാവ് തന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എടാ ഡേ കൊച്ചിന് മാമോദീസയ, നീ എപ്പോഴാ വരുന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഡാ നീ ഒരൊറ്റ ആങ്ങളെ, എന്നിട്ട് മാമോദീസയ്ക്ക് ഇല്ലെങ്കിൽ ആൾക്കാരെന്തോ പറയും, നീ വരണം. നമ്മുടെ ഡാഡി, ഞാൻ വരില്ല. എടാ മാമോദീസയ്ക്ക് വരണ്ട, മാമോദീസ പള്ളി നടന്നോളൂ, വീട്ടിലെ ഫുഡൊക്കെ. അപ്പൊ അതിന് വന്നാൽ നീ വീട്ടിൽ ഉണ്ടായാൽ മതി, നീ പള്ളി വരണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡാഡി ഞാൻ വരൂല. പോയാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഞാൻ എന്റെ വീട്ടിൽ പോയി, അന്ന് വരുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ചെറിയ വിരുന്നൊരുക്കുന്നു. ആ വിരുന്നിൽ ഞാൻ ടേക്ക് പാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എന്താ പ്രശ്നം? പ്രോബ്ലം ഇതാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സത്യം വില കൊടുത്തു വാങ്ങിയതാണ്. എന്താണ് സത്യം എന്നറിയാമോ? 1998 മെയ് മാസം 17-ാം തീയതി ദൈവവചനത്തിൽ നിഷേധിക്കാനാകാത്ത ഒരു സത്യമാണ് വിശ്വാസ സ്നാനം എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പുകൾ വകവെക്കാതെ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനമെടുത്ത് ഞാൻ സ്നാനപ്പെട്ടു. അപ്പോൾ ഞാൻ ആ സത്യം വില കൊടുത്തു വാങ്ങി. ആ ദൈവത്തിന്റെ സത്യങ്ങളിൽ ഒന്ന് മാത്രമാണ് കേട്ടോ, ഒന്ന് മാത്രമാണ് ഞാനത് വില കൊടുത്ത് വാങ്ങി, ഞാനത് സൂക്ഷിക്കുക. ആൻഡ് ഐ എം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇറ്റ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്കിപ്പോ ഒരു അവസരം വന്നിരിക്കുക. എന്താണെന്നറിയാമോ? വേണമെങ്കിൽ ഞാൻ വില കൊടുത്ത് വാങ്ങിയ ആ സത്യം എനിക്കിപ്പോൾ ഒരു ബോഷ്കിന് വേണ്ടി വിൽക്കാം, എക്സ്ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് സാധിക്കുക? ഞാൻ ജസ്റ്റ് പോയി എന്റെ വീട്ടിൽ നടക്കുന്ന വിരുന്നിന്റെ ഭാഗമായി അവിടെ നിന്ന് കൊടുത്ത് വരുന്ന വിരുന്നാരൊക്കെ, ആ നീ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ വന്നു. ആ കൊള്ളാം. അവർ വേറെ ചിന്തിക്കുന്നില്ല, എന്റെ അവിടെ ഉള്ള പ്രസൻസ് കൊണ്ട് അവർ എന്നെ അവിശ്വാസിയാണെന്നോ അല്ലെങ്കിൽ സത്യം വിറ്റുകളയുന്നവനാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ എന്റെ കയ്യിൽ കൊടി വന്നിട്ടുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവന് ദൈവം കൊടുക്കുന്ന ഒരു കൊടി, അത് സത്യം നിമിത്തം ഉയർത്തണം. ആ ഉയർത്തേണ്ട സമയത്ത് ഞാനിത് ചുരുട്ടിക്കൂട്ടി എന്റെ ബാഗിൽ വെച്ചതുപോലെ ഒരു സംഗതി അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവിടെ നടക്കുന്ന ദൈവവചന വിരുദ്ധമായ ഒരു കള്ളത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഉയർത്തേണ്ടിയ കൊടി ഞാൻ ചുരുട്ടിവെക്കുന്നു. ഉയർത്താൻ തന്നതാ. സ്കൂൾ കുട്ടികളെയൊക്കെ ഓരോ പ്രോഗ്രാംസ് നടക്കുമ്പോ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കൊണ്ടുപോകും അല്ലെ? അപ്പൊ ചില സമയത്ത് പെട്ടെന്ന് ഇവർ താഴെ കിടക്കുന്ന ഒരു കൊടി എടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ട് ഓടും. എടുത്ത് വീശി ഓടേണ്ട സമയത്ത് ഓടിയില്ലെങ്കിൽ ടീച്ചർമാർ നല്ല പെരുക്ക് കൊടുക്കും അല്ലേ? കാരണം എന്തിനവനെ സെലക്ട് ചെയ്തത്? ആ പർട്ടിക്കുലർ ഡ്രില്ലിന്റെ ഇടയ്ക്ക് ഇന്ന സമയം വരുമ്പോൾ ആ കൊടി എടുത്ത് എല്ലാ കുട്ടികളും വീശുന്നതിന്റെ കൂട്ടത്തിൽ നീയും വീശണം എന്ന് പറഞ്ഞവന്റെ കയ്യിൽ കൊടി കൊടുത്തത്. അത് സ്കൂൾ ഡ്രില്ല്. ബട്ട് ദിസ് ഈസ് സംതിങ് പെർട്ടൈനിങ് ടു ഇറ്റേണിറ്റി. നിത്യതയോടുള്ള ബന്ധത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉയർത്താൻ ദൈവം തന്നിരിക്കുന്ന കൊടി ഇപ്പോൾ ദൈവവചന വിരുദ്ധമായ ഒരു ബോസ്കിന്റെ മുമ്പിൽ ഞാൻ ചുരുട്ടി വെച്ചിരിക്കുക. എന്നൊരു തൊട്ടടുത്ത ആഴ്ചയിൽ നമ്മൾ ഒന്ന് കർത്തൃവേശ പങ്കെടുക്കുകയും ചെയ്യും. കാരണം എന്താ? അതും ദൈവത്തിന്റെ വേറൊരു സത്യമാണ്, നമ്മൾ അതും വിശ്വസിക്കുന്നു. പക്ഷെ ഈ കുർബ, ഈ കർത്തൃവേശയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വീണ്ടും അടുത്തൊരു കോൾ വരികയാണ്, എടാ നിന്റെ പെങ്ങളുടെ മൂത്ത കുഞ്ഞിന്റെ കുർബാന സ്വീകരണം വരുന്നുണ്ട്, നീ ഒന്ന് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ ഞാൻ വരത്തില്ല, ഇതൊക്കെ എന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളാ. കുർബാന സ്വീകരണം പള്ളിയില്, സദ്യ വീട്ടില്, നീ വീട്ടിൽ വന്നാ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കർത്താവിന്റെ മേശയിൽ അവന്റെ പന്തി ഭോജനത്തിൽ ഭാഗവാക്കാകാൻ എനിക്ക് കിട്ടിയ അസുലഭ അവസരത്തെ കുറിച്ച് ഭയങ്കരമായ പാട്ടൊക്കെ പാടി കർത്തൃമേശയിൽ കണ്ണീരൊഴുക്കി പങ്കെടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച ഞാൻ കുർബാന സ്വീകരണം പള്ളി നടക്കുമ്പോൾ വീട്ടിൽ ചെന്ന് നിൽക്കുന്നു. ആ നീ എപ്പോഴാന്ന്, ഞാൻ എന്നാലും ആ പെങ്ങടെ കുഞ്ഞിനോടുള്ള ഒരു സ്നേഹവാത്സല്യം. അപ്പോൾ വീണ്ടും ഞാൻ ദൈവം ഉയർത്താൻ തന്ന കൊടി എന്ത് ചെയ്തു, ചുരുട്ടി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പച്ചൻ മരിക്കുന്നത്. ഞാനാണ് അപ്പച്ചനെ കുറിച്ചുള്ള, അപ്പച്ചനോടുള്ള വാത്സല്യത്തിന്റെ കഥകൾ കേട്ട് വളർന്ന ഞങ്ങൾ ഇരട്ടകളായിരുന്നു. അപ്പൊ രാത്രി 2 മണിക്കൊക്കെ അപ്പച്ചൻ പോയിട്ട് പാല് കറന്ന് ഞാൻ കരയുമ്പോ എന്റെ കരച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട അപ്പച്ചനാ. ഞാൻ വാസ്തവത്തിൽ അധികം പേരുടെ ശവക്കിളറക്കിൽ നിന്ന് കരഞ്ഞിട്ടില്ല, പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ എന്റെ അപ്പച്ചന്റെ അടക്കത്തിന്റെ സമയത്ത് ഞാനൊന്ന് കരഞ്ഞു. കാരണം ആ മനസ്സിൽ ആ സമയത്ത് എന്റെ മനസ്സിലൂടെ ചില ചിന്തകളൊക്കെ ഇങ്ങനെ കയറിപ്പോയി. രാത്രി 8 മണി സമയത്ത് വീട്ടിലോട്ട് കയറി വന്ന് വാതിൽ നടക്ക പഠിക്ക വരുമ്പോഴത്തേനും ഒരു വിളിയുണ്ട്, ജൂ ആ വിളി. അത് കഴിയുമ്പോ ഒരു പുതിയ കപ്പലണ്ടി കിട്ടും. അന്ന് കുറുമ്പ് വല്ലതും കാണിച്ചിട്ടുണ്ട്, നല്ല അടിയും കിട്ടും, രണ്ടും കിട്ടും. പക്ഷേ ഇതിന്റെ ഇടയിൽ, ശിക്ഷണത്തിന്റെ ഇടയിൽ കൂടെ തന്നെ സ്നേഹം തന്നിട്ടുള്ളത് കൊണ്ട് പുള്ളിയുടെ അടക്കത്തിന്റെ സമയത്ത് ഞാൻ കണ്ണു നിറഞ്ഞാൻ മാറിപ്പോയി വേറെ സ്ഥലത്ത് നിന്ന് ഒരല്പം നേരം കരഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് നടക്കുന്നു, സ്നേഹിച്ചു വളർത്തിയ അപ്പച്ചന്റെ ഓർമ്മ. അപ്പോൾ ഈ സമയമാണ് ആരെ മാനിക്കാനുള്ള സമയം, അപ്പച്ചനെ മാനിക്കാനുള്ള സമയം. അപ്പൊ ഞാൻ എന്ത് പ്രസംഗിക്കുന്ന ആളാ, ഞാൻ പ്രസംഗിക്കുന്നു ഒരിക്കൽ മരണവും അതിനുശേഷം ന്യായവിധിയും മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രസംഗിക്കുന്ന ആളാ. പക്ഷെ ഇത് പ്രസംഗിക്കുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ടും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ആയതുകൊണ്ടും ഇരിങ്ങാലക്കുടയിൽ ഒത്തിരി ഇത് പ്രസംഗിക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടും ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ അപ്പച്ചനെ മാനിക്കാൻ അദ്ദേഹത്തിന്റെ ശ്രാദ്ധത്തിൽ പള്ളി പോകേണ്ട, സദ്യയിൽ മാത്രം പങ്കെടുത്താൽ മതി. മനസ്സിലായോ? ഇതെവിടെ പ്രസംഗിച്ചു, നിങ്ങൾ എവിടെ ജീവിക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നുള്ളത് സ്ഥലകാല പരിമിതികൾക്കൊന്നും അകത്തു വരുന്നതല്ല. ദൈവത്തിന്റെ സത്യങ്ങൾ ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ അതിൽ അവസാനം വരെ ഉറച്ചു നിൽക്കണമെന്ന ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്ഥലകാല ഭേദമനുസരിച്ച് വിൽക്കാനുള്ളതല്ല ദൈവത്തിന്റെ സത്യങ്ങൾ. കാരണം ഹി ഈസ് ഗോഡ് എവർ ലാസ്റ്റിംഗ്ലി ആൻഡ് ഹിസ് ട്രൂത്ത്സ് ആർ അൺചേഞ്ചിങ്. God doesn't change and his truth doesn't change. അപ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് പള്ളി പോയില്ല, കല്ലറയ്ക്ക് പോയില്ല, പക്ഷെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മളൊരു വലിയ ഒരു ഡീല് നടത്തി. എന്താണ് ആ ഡീൽ എന്നറിയാമോ? നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ദൈവത്തിന്റെ സത്യങ്ങൾ നിങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചു. യു ഹാവ് പുട്ട് ഇറ്റ് ഫോർ സെയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പള്ളിപ്പെരുന്നാൾ വരുന്നത്. തൃശൂർ സൈഡിലെ പള്ളിപ്പെരുന്നാളുകളെ കുറിച്ച് അറിയാമോ? ആ കുറച്ചൊക്കെ അറിയായിരിക്കുമല്ലോ, കുറച്ച് പേർക്കേലൊക്കെ. അത് വലിയ ആഘോഷത്തിന്റെ സമയമാണ് വീടുകളിൽ. പ്രത്യേകിച്ച് ബന്ധുക്കളെ ഇങ്ങോട്ട് വിളിച്ച് മാനിക്കാനുള്ള സമയം. കാരണം അവർ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും പോകും. അപ്പൊ അവിടെ വാസ്തവത്തിൽ ഒരു ഡീലുണ്ട്. അപ്പോൾ പള്ളി പെരുന്നാൾ എന്നുള്ളതിനേക്കാൾ എല്ലാം ഉപരി നമ്മുടെ ബന്ധുമിത്രാദികളെ മാനിക്കാനുള്ളൊരു സമയം കൂടെയാണ് പള്ളി പെരുന്നാൾ സമയം. തൃശ്ശൂർ സംബന്ധിച്ച് ഒരു കോള് വരുന്നു, എടാ അടുത്ത ശനി ഞാനും പള്ളി പെരുന്നാളാ, നീ വരണം കേട്ടോ. ഞാൻ വരൂല. ആ എന്താ പെരുന്നാള് പള്ളിയിൽ സദ്യ വീട്ടിൽ? മനസ്സിലായോ? വഞ്ചന. എന്നെ പലരും വിളിച്ചിട്ടുണ്ട് അങ്ങനെ. നിങ്ങൾ കത്തോലിക്കരെ ഡീൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, കാരണം നിങ്ങൾ പറഞ്ഞ എന്തിനും ഒരു മറുനായുള്ളവരെ. പെരുന്നാള് പള്ളിയിൽ എന്റെ അങ്കിൾ എന്നോട് വിളിച്ചു പറഞ്ഞാ, ഊണ് എന്റെയാടാ വീട്ടില്, പള്ളിക്കാരുടെ അല്ലേ, നീ വരാൻ. ഞാൻ വരൂല അങ്ങളെ, പ്ലീസ്. വിഷമിക്കത്തില്ലേ? പക്ഷെ ഇവിടെ ഒക്കെയും നമുക്ക് മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ? വി ക്യാൻ എക്സ്ചേഞ്ച് ദ ട്രൂത്ത് ഓഫ് ഗോഡ് ഫോർ എ ലൈ. അങ്ങനെ ദൈവത്തിന്റെ സത്യങ്ങൾ വിൽക്കാൻ ഉള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പരിജ്ഞാന കുറവ് കൊണ്ട് ചെയ്തു പോയ ഒരു കാര്യമാണ് എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, മാനസാന്തരപ്പെടാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ ഇന്ന് നിയമിക്കപ്പെട്ടിരിക്കുന്നു. This is the appointed time for us to plead for a pardon. ഇങ്ങനെ നമ്മൾ ദൈവത്തിന്റെ സത്യങ്ങളെ വിറ്റുകളയുന്ന എത്ര മാത്രം ഒക്കേഷൻസ്. ഓണം ഇല്ലേ? ഓണം ഇല്ല, നിങ്ങൾ ആരംഭിക്കാറില്ല. ഗുഡ്. ഒരുപാട് വിശ്വാസികൾ പോലും ദൈവത്തിന്റെ സത്യങ്ങൾ വിറ്റുകളയുന്ന സമയമാണ് ഓണം. ഓണം വന്നാൽ തൂഷണലയിട്ട് അതിലൊരു നാലഞ്ചു കരം കറിയെങ്കിലും കൂട്ടി, ഏറ്റവും കുറഞ്ഞത്. ആഹാ, പുളിഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. അത് കഴിക്കുമ്പോൾ നമുക്ക് കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളൊക്കെ കയറി വരിക. തുമ്പപ്പൂവും പറിച്ച് പൂക്കളമിടാനായിട്ട് ആ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ഓടി നടന്ന കാലങ്ങളൊക്കെ ഓർമ്മ. നമുക്ക് നൊസ്റ്റാൾജിയാണ് നമ്മുടെ വലിയ പ്രോബ്ലം. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് നമുക്ക്. എന്ത് ചെയ്താലും നമുക്ക് കുട്ടിക്കാലം ഓർമ്മ. അപ്പൊ അങ്ങനെ നമുക്ക് നല്ല സ്മരണകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഞാനും ചെയ്യാറുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞൊരു ചില നാളുകൾക്ക് മുമ്പ് വൈറ്റ് ഫീൽഡിൽ നിന്ന് 4 കിലോമീറ്റർ അകത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ ബിനുവിനെ കൊണ്ടുപോയി വെറുതെ നിന്നു. എന്തിനാണെന്നറിയാമോ? ഞാൻ ദിവസവും ഈവനിങ്ങില് ചെന്നസാന്ദ്രയിൽ നിന്ന് 2-3 കിലോമീറ്റർ അങ്ങോട്ട് പോയി അകത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ നടക്കാൻ പോയി ദൈവത്തോട് സംസാരിച്ച് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് ആ സ്ഥലത്തൊന്ന് വീണ്ടും പോയി നിൽക്കണമെന്നും ബിനുവിനൊന്നും കൊണ്ടുപോയി നിർത്തണമെന്നും തോന്നി. അന്ന് വലിയ ചെലവുള്ള കാര്യങ്ങളൊന്നും അല്ല. ചില പഴയ ഓർമ്മകൾ നമുക്ക് സന്തോഷം തരും. പക്ഷെ പഴയ ഓർമ്മകൾ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സത്യങ്ങൾ വിറ്റുകളയാത്ത പഴയ ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ സത്യങ്ങളെ വിറ്റുകളയുന്ന നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസിന് വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ കാലം, ആ നാളുകളിൽ ഞാൻ തടവറയിലായിരുന്നു ഉള്ള സത്യം. ഓണപ്പാട്ട് കേട്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്, അന്ന് നമ്മൾ വി വർ ഇംപ്രസൻഡ് ഇൻ ഡാർക്ക്നെസ്. നമ്മൾ ഇരുട്ടിന്റെ തടവറയിൽ കിടന്ന അന്ന് ആ കാലങ്ങൾ ആസ്വദിച്ചത്. ഇനിയും വീണ്ടും അവിടെ പോയി നിന്ന് ആ സന്തോഷങ്ങൾ അയവറക്കണോ നമുക്ക്? ദൈവത്തിന്റെ കൊടി ഉയർത്തണോ, അതോ അത് വിൽക്കണം എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള എപ്പോഴുമുള്ള ചോയ്സ്. ഇതുവരെ എപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സത്യങ്ങളുടെ വിൽപ്പനക്കാരായി മാറി എങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ദൈവത്തിന്റെ സത്യങ്ങളെ വയലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിലും നിങ്ങൾ ഒരിക്കലും പോയി നിൽക്കരുത്. കാരണം അവിടെ നിങ്ങൾ പോയി നിന്നാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ സത്യത്തിന്റെ വിൽപ്പനക്കാരായി മാറും. അത് ഒരുപക്ഷെ എത്ര ആളുകൾ നിർബന്ധിച്ചാലും. ഞങ്ങളൊരു പെൺകുട്ടിയുടെ വിവാഹ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് അവളെ വീട്ടിൽ പോയി. ഞങ്ങളെല്ലാ ബ്രദേഴ്സും ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന സമയത്ത് ആ പെൺകുട്ടിയെ കുറിച്ച് അവളുടെ അപ്പം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. എന്താ പറഞ്ഞറിയാമോ? ഇവിടെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പുണ്ടല്ലോ എന്നാ നല്ല കൊച്ചായിരുന്നു എന്നറിയാമോ? പക്ഷെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി നടന്ന് പോയി തുടങ്ങിയതിന് ശേഷം അവളൊരു കരിങ്കലായി മാറി. ആനങ്ങളിൽ എന്ത് പറഞ്ഞാലും പുള്ളി ഉദ്ദേശം എന്താന്ന് മനസ്സിലായോ? പുള്ളിയുടെ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും വഴങ്ങിക്കൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. സ്വന്തം മോളെ കുറിച്ച് ഒരപ്പം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം വേദനയോട് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രൈസ് ഗോഡ്. അല്ല, നമ്മളിത് കേൾക്കുമ്പോഴത്തെ ഒപ്പ ആവപ്പം കേട്ടോ. നമുക്കെന്തോ ഫീൽ ചെയ്യുന്നു. നമ്മൾ ഓർക്കാത്തൊരു കാര്യമുണ്ട്, ഭൗമിക പിതാവല്ല ഇതിരുന്ന് പറഞ്ഞത്, പക്ഷെ ഇത് കേൾക്കുമ്പോ സന്തോഷിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് മേലിന്. നമ്മുടെ പലരും മുമ്പിലുണ്ടല്ലോ, അപ്പൻ അമ്മ ഡാഡി മമ്മി എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോഴത്തേനും അങ്ങ് തേൻ വഴിയ. സ്വത്ത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആങ്ങളൊക്കെ പെങ്ങൾക്കും ഇച്ചിരി കൂടുതൽ എങ്ങനെ കൊടുത്തെന്ന് പറയട്ടെ, അപ്പോൾ അപ്പോൾ ഒഴുകത്തേന്. അപ്പോൾ ഈ ചക്കര അമ്മക്ക് ചക്കര അമ്മ കൊടുക്കോ? കൊടുക്കണം കേട്ടോ. ഡിവിഷന്റെ സമയത്ത് നമ്മള് ഡാഡി ഞാൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നേട്ടമുള്ളിടത്ത് നമ്മൾ ആരും നേരിടും? ആരെ വേണമെങ്കിലും നമ്മൾ തോപ്പിക്കും. പക്ഷെ ദൈവത്തിന്റെ സത്യങ്ങളുടെ കേസ് വരുമ്പോ ഉണ്ടല്ലോ, നമ്മള് അമ്മിക്ക് ഭയങ്കര വിഷമോ അവരെ. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ ഞാൻ കണ്ടു. രഹസ്യത്തിൽ നിന്നെ ഉരുവാക്കി ഭൂമിയുടെ അതോ ഭാഗത്തിൽ സൂക്ഷ്മതയോടെ നിർമ്മിക്കുകയും ചെയ്തപ്പോൾ നിന്റെ അസ്ഥി പഞ്ജരങ്ങൾ എനിക്ക് മറവായിരുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ആദ്യം പിറന്നു വീണത് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിലല്ല, നിങ്ങൾ ആദ്യം പിറന്നു വീണത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ്. ഹാലേലൂയ. We were first born in God's heart. ദൈവത്തിന്റെ ഹൃദയത്തിലാണ് നമ്മൾ ആദ്യം ഉരുവായത്. എന്നിട്ടാണ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്. അതെന്നുരുവായെന്നറിയാമോ? അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായത് 42 വർഷങ്ങളോളം അപ്പുറമായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ ഉരുവായിരുന്നു. ഹാലേലൂയ. അവന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ. Now he asks us, or he wants us to lift that banner because of his truths. ഡാഡി മമ്മിയൊക്കെ പിന്നെയാണ്. പ്ലീസ്, ദൈവത്തിന്റെ സത്യങ്ങളെ വയലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആകട്ടെ, എന്ത് കാര്യങ്ങളുമാകട്ടെ, അതിൽ നിങ്ങൾ പാർട്ടേക്ക് ചെയ്യുമ്പോൾ ബി വെരി കെയർഫുൾ. എന്നാൽ ദൈവവചനത്തിൽ വേറെ ചില കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ, മാരേജ്. എന്താണ് മാരേജിനെ കുറിച്ച് ദൈവവചനം പറയുന്നത്? മാരേജ് ഈസ് ഓണറബിൾ ടു ഓൾ എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബ വ്യവസ്ഥിതി ദൈവം ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥയാണ്. അതിലേക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് വരുമ്പോ അതിന്റെ വ്യവസ്ഥ ഇന്നതായിരിക്കണമെന്നോ അത് ഇന്ന സ്ഥലത്ത് വെച്ച് നടത്തണമെന്നോ ഇങ്ങനെ നടത്തിയെങ്കിൽ മാത്രമേ അത് അതിനെ എൻഡോഴ്സ്മെന്റ് ഉള്ളൂ എന്നൊന്നും ദൈവവചനത്തിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടില്ലാത്തപ്പോ നമുക്കൊരു വിവാഹ ഇൻവിറ്റേഷൻ കിട്ടുന്നു. അതൊരു പക്ഷെ അമ്പലത്തിലായിരിക്കാം നടക്കുന്നു, അതൊരു പക്ഷെ കത്തോലിക്ക പള്ളിയിലായിരിക്കാം നടക്കുന്നു. അത് നടക്കുന്ന ആ ഫങ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അറ്റൻഡ് ചെയ്യാതെ മാറി നിന്നാൽ നല്ലത്. പക്ഷെ അതിന്റെ രീതികൾ, ആചാര രീതികൾ എന്താണ് എന്നുള്ളത് ദൈവത്തിന്റെ മുമ്പിൽ കുടുംബ വ്യവസ്ഥ ഇല്ലാതാക്കുന്നില്ല. അതുകൊണ്ട് ദൈവം കുടുംബ വ്യവസ്ഥയുടെ കണ്ടുപിടുത്തക്കാരനും ദൈവം അതിനെ ഓൾവേസ് എൻഡോഴ്സ് ചെയ്യുന്നവനും ആയതുകൊണ്ട് കുടുംബ വ്യവസ്ഥയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ പങ്കെടുക്കാം. പക്ഷെ അമേരിക്കൻ ഗവൺമെന്റ് അല്ല, ഇനി ഇന്ത്യൻ ഗവൺമെന്റ് അല്ല, ഏത് ഗവൺമെന്റ് ഗേ മാരേജ് റൈറ്റ് ആണെന്ന് വിധി എഴുതിയാലും അതിലൊരു കാരണവശാലും നമുക്കതിനെ എൻഡോഴ്സ് ചെയ്യാൻ, നമുക്കതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഉള്ള അധികാരം ഇല്ല. കാരണം ഇറ്റ് ഈസ് ദ വയലേഷൻ ഓഫ് ഗോഡ്സ് ട്രൂത്ത്, ദൈവത്തിന്റെ സത്യത്തിന്റെ വയലേഷനാണ്. അങ്ങനെ നിങ്ങൾ പള്ളിയിലും അമ്പലത്തിലും വെച്ച് നടക്കുന്ന ഒരു വിവാഹം, വിവാഹമാണ് എന്നറിയുന്ന പക്ഷം നിങ്ങൾ പോകുന്നു, അതിന്റെ റിസപ്ഷനിൽ പങ്കെടുക്കുന്നു, അതിന്റെ സദ്യയിൽ പങ്കെടുക്കുന്നു, ദൈവവചനം ആ വിഷയത്തിൽ നിങ്ങളെ വിലക്കുന്നില്ല. പക്ഷെ ദൈവവചന വ്യവസ്ഥയോട് ഡയറക്ട്ലി ഒപ്പോസ് ചെയ്യുന്ന മറ്റ് ആചാര അനുഷ്ഠാനങ്ങളോട് നിങ്ങൾ അകന്നിരിക്കുക. അതെന്താണ് എന്നുള്ളത് ദൈവത്തിന്റെ സത്യങ്ങളുടെ പഠനം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ചില സമയത്ത് ദൈവവചനത്തിന്റെ സത്യങ്ങളോടുള്ള പ്രത്യക്ഷമായ ഒരു ഒരു അറ്റാക്ക് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നാത്ത ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അകന്നിൽക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി വിശ്വാസത്തിൽ വരുന്നു, വിശ്വാസത്തിൽ വന്നിട്ട് ആ വ്യക്തി വിശ്വാസത്തെ പ്രൊഫസ് ചെയ്യുന്നു ലോകത്തിന് മുമ്പിൽ. ഐ ബിലീവ് ഇൻ ജീസസ് ആൻഡ് ഐ വോണ്ട് ടു acknowledge him in baptism, water baptism എന്ന് പറഞ്ഞ സ്നാനം ഏൽക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ സത്യങ്ങളെ ആ വ്യക്തി തന്റെ ജീവിതത്തിൽ പ്രൊഫസ് ചെയ്തതിന് ശേഷം ആ വ്യക്തി വിവാഹത്തിന് പോകും. ആ വ്യക്തി വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ആ വിവാഹം നടക്കുന്നത് എവിടെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാനൊരു കത്തോലിക്കനായിരുന്നു, ഞാൻ കത്തോലിക്ക വ്യവസ്ഥകളെ അനുസരിച്ച് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കത്തോലിക്ക സഭയിൽ വിവാഹം കഴിക്കുന്നു, എന്റെ വിവാഹം അസാധുവാകുന്നില്ല. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവവചനത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് ഞാൻ പ്രൊഫസ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് ഒരു അവിശ്വാസിയുമായുള്ള ഒരു വിവാഹത്തിനായിട്ട് കടന്നു പോകുമ്പോൾ ആ വിവാഹത്തിന്റെ ആ വിവാഹം നടക്കുന്നത് വരെയുള്ള മൊമെന്റിലെങ്കിലും ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ ദൈവവചന വ്യവസ്ഥകൾ തകർക്കപ്പെടുന്നതിനോടുള്ള എന്റെ ദുഃഖം അവരെ അറിയിക്കണം. ഹൗ കൻ ഐ ലെറ്റ് ഇറ്റ് നോ? എനിക്കെങ്ങനെ അത് കാണിക്കാമെന്നറിയാമോ? ഞാൻ അതിൽ നിന്നും മാറി നിൽക്കും. ഇതുപോലെ ദൈവവചനം വ്യക്തമായി ഖണ്ഡിക്കുന്നില്ല എങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ബോധപൂർവം മാറി നിൽക്കും. അതിന്റെ കാരണം നമുക്ക് അവരോടുള്ള കടുത്ത രോഷമോ വെറുപ്പോ ഒന്നുമല്ല പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സത്യങ്ങളോടുള്ളൊരു സ്നേഹമാണ്. ദൈവത്തിന്റെ സത്യങ്ങൾ മുറിക്കപ്പെടുന്നു, ഖണ്ഡിക്കപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു, തള്ളപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു എന്നുള്ളത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം മൂലം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കുന്നു. ആ വ്യക്തി നമ്മുടെ ശത്രുവല്ല. ആ വിവാഹം കഴിഞ്ഞു വരുന്ന വ്യക്തികളെ നമ്മൾ വെൽക്കം ചെയ്യണം. നമ്മൾ എങ്ങനെ വെൽക്കം ചെയ്യണം എന്നറിയാമോ? വി മസ്റ്റ് ടെൽ ദം, യു വയലേറ്റഡ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്, ബട്ട് ഗോഡ് ഇസ് എ ഫോർഗിവിംഗ് ഗോഡ്. Confess and turn to him. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു കുടുംബം വിട്ടുപോയതിന്റെ ഒരു കാരണം, സഭയുടെ ആരംഭകാലങ്ങളിലാണ് നമ്മൾ അവിടെ ആ ചെറിയ ഹാളിൽ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ ഏകദേശം 2 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വിശ്വാസത്തിൽ നിന്ന് കുടുംബമായി എല്ലാവരും സ്നാനപ്പെട്ടതിന് ശേഷം ഒരു ദിവസം രഹസ്യത്തിൽ നമ്മൾ ന്യൂസ് അറിഞ്ഞു, ഇവർ ഇവരുടെ മകളുടെ കുർബാന സ്വീകരണം നടത്തി, അനേകം ബന്ധുക്കളെ വിളിച്ച് വലിയ സദ്യയൊക്കെ ഉണ്ടായിരുന്ന അവരുടെ വീട്ടിൽ എന്നൊക്കെയുള്ള കാര്യം നമ്മള് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രദേഴ്സ് അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് ചോദിച്ചു, എന്താ ചേട്ടാ, എന്താ ബ്രദറെ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ എങ്ങനെ പിന്നെ സ്നാനപ്പെട്ടത്? ദൈവത്തിന്റെ സത്യങ്ങൾക്ക് കൂടി നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ സ്നാനപ്പെട്ടത്? അത് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങളെ സ്നാനപ്പെടുത്തിയത്? പിന്നെ എന്താ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഓ എന്തോ പറയാനാ ബ്രദറെ, ഈ ബന്ധുക്കളെല്ലാം കൂടെ വന്നങ്ങ് നിർബന്ധിക്കുമ്പോ എന്ത് സില്ലിയായിട്ടാ ട്രീറ്റ് ചെയ്തത് അല്ലേ ദൈവത്തിന്റെ സത്യങ്ങളെ. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു, വെൽ കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് സഭയിൽ മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പബ്ലിക്കായിട്ടാണ് ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കാൻ ഏൽപ്പിച്ചത്. അവരോട് എല്ലാവരുടെ മുന്നിൽ പോയി ക്ഷമ പറയണം എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെയും ദൈവത്തിന്റെ സത്യങ്ങളെയും ദൈവത്തിന്റെ സഭയെയും നിങ്ങൾ തുച്ഛീകരിച്ചതുകൊണ്ട് ദൈവത്തിന്റെ സഭയിൽ മുന്നിൽ വന്നു നിന്ന് നിങ്ങൾ പറയണം, കുടുംബമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി സഹോദരങ്ങളെ, ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പറ്റിയെന്നറിയാമോ? ഇതൊരു ടെസ്റ്റാണ്. റിയൽ ആയിട്ടുള്ള അനുതാപം അവർക്ക് തങ്ങൾ ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് ഉണ്ടോ എന്നുള്ളതിന്റെ ടെസ്റ്റാണ്. അവരതിന് തയ്യാറായില്ല. അതുകൊണ്ട് ആ കുടുംബം നമ്മുടെ കൂടെ ഇല്ല. നമ്മളിവിടെ ഉള്ള കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം പറയുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടിയും സ്തോത്രം പറയണം. ദുഃഖമുണ്ട്, പക്ഷെ ദൈവത്തിന്റെ സത്യങ്ങളെ നിരന്തരമായി വയലേറ്റ് ചെയ്യുകയും അത് വയലേറ്റ് ചെയ്തിട്ട് അതിൽ പ്രമോദിക്കുകയും ചെയ്യുമ്പോൾ അവരോട് നമ്മൾ കൂടെ നിന്നാൽ റോമാലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ആ വക പ്രവർത്തിക്കുന്നവരിൽ നിങ്ങൾ പ്രസാദിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സത്യങ്ങൾ വളച്ചൊടിക്കപ്പെടുമ്പോൾ, ദൈവത്തിന്റെ സത്യങ്ങൾ കച്ചവടം ചെയ്യപ്പെടുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ, നിങ്ങൾ പ്രത്യക്ഷാൽ ദൈവത്തിന്റെ സത്യങ്ങൾ കച്ചവടം ചെയ്യുന്നവരായില്ല എങ്കിൽ പോലും ദൈവം ന്യായവിധിക്ക് യോഗ്യമായി നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ സത്യമാണെന്ന് ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മാറ്റിവെച്ചിട്ട് വേറൊരു ബോഷ്കിന്റെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. റോമാലേഖനം 1:30 പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ സത്യങ്ങൾ വളച്ചൊടിക്കപ്പെടുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ടാകണം. അങ്ങനെയുള്ള ദുഃഖം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സത്യങ്ങളെ വിൽക്കുന്നവരാണ്. ബിക്കോസ് വി എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ എ ലൈ. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാമായിരുന്ന സന്ദർഭങ്ങൾ ഞാൻ ഉപയോഗിച്ചില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങൾ, ഞാൻ പറയുന്നു, ദ ഹോളി സ്പിരിറ്റ് ഈസ് മൂവിംഗ് ഇൻ അവർ മിഡ്സ്റ്റ്. Repent and turn to God. Next one occasion, Lord, I am not going to miss. അപ്പോൾ ചോദിക്കുമായിരിക്കും, അപ്പോൾ ബന്ധുക്കൾ ചോദിക്കുമായിരിക്കും, എടാ നീ അന്ന് വന്നല്ലോ. അപ്പോൾ വിനയാനുച്ഛനായിട്ട് അവരുടെ മുമ്പിൽ നിന്ന് പറയണം, It happens. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്കന്ന് വെളിച്ചമില്ലായിരുന്നു. Acknowledge my fault. But now I want to stand for truths. Praise the Lord. ദൈവത്തിന്റെ സത്യങ്ങൾ വിൽക്കാൻ കഴിയുന്ന മറ്റൊരവസ്ഥയാണ് ഹെബ്രായ ലേഖനം 10:26 നമ്മൾ വായിക്കുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ, ഫോർ ഇഫ് വി സിൻ വിൽഫുള്ളി, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് റിസീവ്ഡ് ദ നോളജ് ഓഫ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്. നിങ്ങൾ ബൈബിളിൽ സത്യം എന്ന് കാണുന്നിടത്തൊക്കെ നിങ്ങൾ ചേർത്ത് വായിക്കണം കേട്ടോ, ട്രൂത്ത് ഓഫ് ഗോഡ് എന്ന് 3 പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സ്റ്റഡി ചെയ്തപ്പോഴും റോമലേഖനത്തിൽ 3 ദൈവത്തിന്റെ സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ സത്യം എന്ന് കാണുന്നിടത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ, ഞാനൊരു സെർച്ച് ഇട്ട് നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു 100+ സ്ഥലങ്ങളിൽ സത്യം 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 എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ ലേഖനം ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് സത്യം സത്യം സത്യം, ഇതിനാൽ നിങ്ങൾ സത്യത്തിൽ നിലനിൽക്കുന്നവർ നിങ്ങൾ അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ അതിനോട് ചേർത്ത് വായിക്കണം, ട്രൂത്ത് ഓഫ് ഗോഡ് എന്ന്. മനുഷ്യന് സത്യങ്ങളല്ലേ, ദൈവവചനത്തിൽ ഉള്ളതൊക്കെയും ദൈവത്തിന്റെ സത്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നു, ദൈവമേ അങ്ങയുടെ വചനമാണല്ലോ സത്യം, പിതാവേ അങ്ങയുടെ വചനമാണല്ലോ സത്യം. ദൈവത്തിന്റെ വചനം സത്യമാണ്. ദൈവത്തിന്റെ സത്യങ്ങളുടെ വെളിപ്പാട് വെളിപ്പെടുത്തലുകൾ ഈ പുസ്തകത്തിലുണ്ട്. അവിടുന്ന് ഇവിടെ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ, പാപം എന്ന് പറയുന്നതിനെ നമ്മൾ പലപ്പോഴും വയലേഷൻ ഓഫ് ലോ എന്നാണ് നമ്മൾ അതിനെ കാണുന്നത്. വയലേഷൻ ഓഫ് ലോ, നിയമത്തിന്റെ ലംഘനം പാപമാകുന്നു. പക്ഷെ നിയമത്തിന്റെ ലംഘനം പാപമാകുന്നു എന്ന് വായിക്കുമ്പോൾ ഇനി മുതൽ ഞാൻ നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാണ് ഇങ്ങനെ വായിക്കാനായിട്ട്, നിയമദാതാവിന്റെ ലംഘനമാണ് പാപം. നിയമത്തിന്റെ ലംഘനം പാപം എന്നുള്ളതിനേക്കാൾ ഇറ്റ് ഈസ് നോട്ട് ദി വയലേഷൻ ഓഫ് ദ ലോ, ബട്ട് ഇറ്റ് ഈസ് ദ വയലേഷൻ ഓഫ് ദ ലോ ഗിവർ. പാപം എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ അറിഞ്ഞുപോയ ഒരു കാര്യത്തിന്റെ വയലേഷൻ ആയിട്ട് നമ്മൾ കാണരുത്. പാപം എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിക്കെതിരെ നടക്കുന്ന ഒരു വയലേഷനാണ്. ഒരു വിവാഹമോചനം നടക്കാനുണ്ടായ ഒരു കാര്യം, ആ പുരുഷൻ അദ്ദേഹം മ്ലേച്ഛ ചിത്രങ്ങൾക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ്. ഭാര്യ പറയുകയാണ്, ഞാൻ കിടക്കുമ്പോൾ രാത്രി ഏതെങ്കിലും സമയത്ത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു മണി രണ്ടു മണി സമയങ്ങളിലൊക്കെയും എന്റെ ഭർത്താവ് മ്ലേച്ഛ ചിത്രങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് മുതൽ ആ വ്യക്തിയോട് അവൾക്കൊരു വെറുപ്പുണ്ടാകാറുണ്ട്. അദ്ദേഹം ഇത് വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ അകലം വീണ്ടും വർദ്ധിച്ചു. അനേക പ്രശ്നങ്ങൾ എൻ്റർ ചെയ്തു. അവസാനം ആ വിവാഹം വേർപെട്ടു. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ്? തന്റെ ഭർത്താവ് മ്ലേച്ഛ ചിത്രങ്ങൾ കാണുന്നു എന്നുള്ളത് ഡയറക്ട്ലി ഇവൾ അറ്റാക്ക് ചെയ്യുന്ന വേദനിപ്പിക്കുന്ന കാര്യമാണോ? വാസ്തവത്തിൽ അവൾക്ക് അവിടെ കിടന്ന് ഉറങ്ങിയ പോരെ. Why did it hurt her? What do you say about it? എന്താ എന്റെ കാര്യം ഒന്ന് പറഞ്ഞു. യു നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ഭർത്താവും ക്ഷേത്രങ്ങൾ കണ്ട് സന്തോഷിക്കുന്നു രാത്രി ഉള്ളിൽ എഴുന്നേക്കുമ്പോൾ. ഭർത്താവ് അതിന് വിട്ടൊഴിയാൻ തയ്യാറാകുന്നില്ല. Why should she be hurt? എന്താ കാര്യം? It is not a violation of a standard. It is a violation of a person. മറ്റൊരർത്ഥത്തിൽ പറയാം, നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയോ ഒരു വിജന സ്ഥലത്ത് നിങ്ങളുടെ ഭാര്യയെ ആരെങ്കിലും മിസ്ഹാൻഡിൽ ചെയ്യുന്നു, അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്നാലും സംഭവം യു കുഡ് എസ്കേപ്പ് ദ സിറ്റുവേഷൻ ആൻഡ് ദ പേഴ്സൺ ഗെറ്റ്സ് അറസ്റ്റഡ് എന്ന് ചിന്തിക്കുക. പോലീസുകാർ അവനെ വിളിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെരട്ടി, മേലാൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ നീ കൈവച്ചാവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചു. രണ്ടു ദിവസം നിങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ നിങ്ങളുടെ മുന്നിൽ കൂടെ ബൈക്കിൽ അടിച്ചു പൊളിച്ച് ചീറിപ്പാഞ്ഞ് വീണ്ടും പോകുന്നു. വാട്ട് വുഡ് യു ഫീൽ? അപ്പൊ നിങ്ങൾ പറയും, നോ, അക്കോർഡിംഗ് ടു ദ ലോ ഹി ഷുഡ് ഹാവ് ബീൻ പണിഷ്ഡ് ബിക്കോസ് ഹി വയലേറ്റഡ് ദ ലോ എന്നാണോ നിങ്ങൾ പറയുക? അതോ അതിനേക്കാൾ വലിയൊരു ദുഃഖം നിങ്ങളുടെ ഹൃദയത്തെ ഭരിച്ചിട്ട്, എന്നാലും ഇവൻ എന്റെ ഭാര്യ കയറി പിടിച്ചല്ലോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുക? ഇപ്പൊ യൂത്ത് ഉത്തരം പറയും. അതിനുമുമ്പ് കല്യാണം കഴിച്ചവരാരും ഉത്തരം പറഞ്ഞാൽ കൊള്ളാം. കുടുംബജീവിത ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ ഉത്തരങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന യൂത്ത പറയുക. നമ്മളൊക്കെ ഇങ്ങനെ ഈ ചൂണ്ട കെട്ടി പൊങ്ങ് തടിയിടും. ഒരിക്കലും മുങ്ങത്തിൽ ഇങ്ങനെ വെള്ളത്തിന് മേലിൽ ഇങ്ങനെ കിടക്കുന്ന പൊങ്ങുകൾ കാണും. അത് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? ആ ബ്രദർ ഞാനതിനെ സ്പിരിച്വലായിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ ദൈവം അത് അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ ഭാര്യയുടെ മേൽ ആർക്കും കൈവയ്ക്കാൻ സാധിക്കത്തില്ലായിരുന്നല്ലോ അല്ലേ ബ്രദറെ എന്ന് ചോദിക്കൂ. അതൊരഗാധമായി വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ലേ പോലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു രോഷം ഉണ്ടാകത്തില്ലേ? എങ്കിലും He did that to my wife. Why? Because it is not a violation of law. It is violation of your person. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയുടെ മേലുള്ള കയ്യേറ്റമായിരുന്നു. പാപം നമ്മൾ പലപ്പോഴും നമ്മളതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മളതിന് വെറും ഒരു വയലേഷൻ ആയിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഓഫ് എ ലോ. But sin is violation of a person. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് പാപത്തെയും മനഃപൂർവമായ പാപമായിട്ട് നമ്മൾ കാണണം, അല്ലാതെ കാഷ്വൽ ആയിട്ട് പറ്റിപ്പോയി എന്ന് നമ്മൾ പറയരുത്. ആദ്യത്തെ ഒരു പ്രാവശ്യമേ പറ്റിപ്പോയുള്ളൂ. പറ്റിപ്പോയി എന്ന് പറയുന്നെങ്കിൽ പോലും അതിനു മുൻപേ ഒരു ഒരു 10 ചിന്തയെങ്കിലും നിങ്ങളുടെ തലക്കകത്ത് പരിശുദ്ധാത്മാവ് തരാതിരിക്കത്തില്ല. ആ ചെയ്യുന്നതിന് മുൻപ് That is why the Holy Spirit is there to help us. And we violated the person of God. അനനിയാസും സഫീറയും കാണിച്ച ഒരു ചെറിയ വക്രത, എന്തോ പറയാം അതിനെ, ഒരു ക്രൂക്കഡ്നെസ് എന്നുള്ളതിനൊക്കെ കൂടുതൽ വില നമുക്ക് പറയാനൊക്കെ. വാസ്തവത്തിൽ ഹ്യൂമൻ ട്രൂത്ത് പ്രകാരം, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മാനുഷിക സത്യങ്ങൾ പ്രകാരം നമ്മൾ അന്നവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ആരെ നിന്ന് പ്രസംഗിക്കുന്നു, ഇവിടെ ഒരു കാപട്യം കാണിച്ചെന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് വീണു മരിക്കുന്നു, പുറകെ വൈഫ് കയറി ഇങ്ങോട്ട് വരുന്നു, നമ്മുടെ യൂത്ത് എല്ലാം കൂടെ മറ്റേ പാർട്ടിയെ കൊണ്ട് അടക്കം ചെയ്ത് തിരിച്ചു വരുന്നതിന് മുൻപേ ഭാര്യയും വീഴുന്നു മരിക്കുന്നു, നിങ്ങൾ പിന്നെ ഈ സഭയെ വരൂ? ഇല്ല, ഒരുപക്ഷെ നിങ്ങൾ പാപം ചെയ്യുന്നില്ല, പക്ഷെ എങ്കിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തി രോഷം കയറും. എന്തോ സ്ഥലമായത്, ഒരു കുടുംബം ഇല്ലായ്മയായി പോയി ഈ സഭ വന്നു കഴിഞ്ഞു. അല്ല, വാസ്തവത്തിൽ അന്യാസം സഫീറയും ഇങ്ങനെയുള്ള എല്ലാ ഭീഷണികളിൽ നിന്നും ഒഴിവായിരുന്നു അവർ വിശ്വസിക്കുന്നതിന് മുൻപ്. പക്ഷെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവർ വലിയൊരു ഡേഞ്ചറിലേക്ക്, വാസ്തവത്തിൽ ഡേഞ്ചറിലേക്കാണോ കാലെടുത്തു വെച്ചത്? ഇല്ല, സ്വർഗീയ ജീവിതത്തിന്റെ സുഖങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കുമാണ് നമ്മൾ കാലെടുത്തു വെച്ചത്. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നത് ഒരു വലിയ പാരയാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ കണ്ട് ഞാൻ സംസാരിക്കാൻ പോയി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഒരു വിഡ്ഢിത്തമാണ് സഹോദര. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞതിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു, ദോട്ട തപ്പായിത്തു ബ്രദർ, നീ മാടിത്തു, മാട് മാർദിത്തു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞെന്നറിയാമോ? ഹൗ ദു ബ്രദർ, ഞാൻ ഈക യോചന മാടുവാക, മാട് മാർദിത്തു. പുള്ളി എന്തുദ്ദേശിച്ചെന്ന് മനസ്സിലായോ? ആ, വിശ്വസിച്ചതാണ് തെറ്റായിപ്പോയെന്ന്. സത്യം വിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ ചതിയുണ്ട് അതിന്റെ ഉള്ളിൽ. എന്താണെന്നറിയാമോ? നിങ്ങൾ സത്യം വിൽക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് കിട്ടിയ ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജിൽ 3 കാര്യങ്ങളും കൂടെ ഉണ്ട് വേറെ. എന്താ കണ്ടത്? ജ്ഞാനം, വിവേകം, പരിജ്ഞാനം. സത്യം വിൽക്കുകയല്ല വാങ്ങിയത്ര വേണ്ടത്, ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും തന്നെ. ഇത് 3 കൂടെ അങ്ങ് പോകും. ആ, ജ്ഞാനവും പ്രബോധനവും വിവേകവും അല്ലേ, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇത് പാക്കേജ് ആയിട്ട് കിട്ടിയതാ. നിങ്ങൾ സത്യം വിറ്റപ്പോൾ സത്യത്തിന്റെ കൂടെ നിങ്ങൾ അറിയാതെ മറ്റേ ചരക്ക് 3 കൂടെ ഇറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലായി, സത്യം വിറ്റപ്പോൾ ഈ മനുഷ്യന് തന്നെ വിവേകം, അണ്ടർസ്റ്റാൻഡിങ് ഈസ് ലോസ്റ്റ്. ഇനി ദൈവത്തിന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൊടുക്കാൻ കഴിയത്തുള്ളൂ, എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ വിശ്വസിക്കുന്നതിലുള്ള സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വർദ്ധിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിലുള്ള പ്രത്യാശ നിങ്ങളിൽ വർദ്ധിക്കും, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കും. ഇറ്റ് കീപ്സ് ഗ്രോയിങ് ഫോർ എവർ. പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നും ഒരു വലിയ പാറ അച്ഛന്മാരാണ് വെറുതെ വിടുവായിരുന്നു. കുടിശ്ശിക കൊടുത്ത് തീർത്ത് എല്ലാം ആ വർഷത്തിൽ ഒരു 10,000 രൂപ കൊടുത്ത് പള്ളി കുടിശ്ശികയും കെട്ടി അങ്ങ് പോയിരുന്നെങ്കിലും ഇത് പുറകെ നടന്ന് ഉപദ്രവിക്കുകയുമായി. സൺഡേ ഒരു സമാധാനമില്ലാത്തൊരു ദിവസം, സൺഡേ രാവിലെ ആണ് ഏറ്റവും കൂടുതൽ സമാധാനം പോകുന്നത്. അങ്ങനാണോ ചിന്തിക്കുന്നത്? സ്വർഗീയ പാതയിലേക്ക് നിങ്ങൾക്ക് സ്റ്റെപ്പ് ചെയ്യാനൊരു അവസരം കിട്ടിയിട്ട് സ്വർഗീയ രാജകുമാരന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ ഓരോ ദിവസവും ആനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയ സൗരങ്ങളെ, മണവറയോടടുക്കുക നമ്മള്. ഹല്ലേലൂയ, മണവറയോടടുക്കുക നമ്മള്. മണവറയോടടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളു. ഇപ്പോ വിവാഹ ദിവസത്തോട് അടുത്ത് വരുമ്പോൾ ഒരു പെണ്ണിന്റെ ഉള്ളിൽ കുറച്ച് ടെൻഷനുകളും കുറച്ച് വറീസും അല്ലെ, ഒരുക്കത്തോട് ബന്ധപ്പെട്ട ആകുലതകളൊക്കെ വർദ്ധിക്കും. പക്ഷെ അവളതിനെ കാര്യമാക്കത്തില്ല. അതൊക്കെ വിവാഹത്തിൽ കിട്ടാൻ പോകുന്ന സന്തോഷത്തിന്റെ ഭാഗമാണ്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഈറ്റുന്നതുകൊണ്ടല്ലോ ഈ ഞരക്കം, ഇത് വലിയൊരു വെളിപ്പാടിന്റെ ഒരുക്കമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഈറ്റുനോവ്, ഈ ഞരക്കം, ഇത് കണ്ടിട്ട് നിങ്ങൾ പതറരുത്. ഇത് ദിവസം പോകും തോറും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി വരികയാണല്ലോ നിങ്ങൾ ചിന്തിക്കരുത്. ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? സമയം. അത് വയറ്റിൽ ജനിച്ചു വളർന്നു കുശി കുശിയായിട്ടിരിക്കുക, പക്ഷെ ഒരു ദിവസം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പ്രഷർ വരാൻ തുടങ്ങി. മാത്രമല്ല തല മേൽക്കീഴ് മറിഞ്ഞു, തലകുത്തി തലകുത്തി കിടക്കുക. പിന്നെ കുറെ ദിവസം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പ്രഷർ വരാൻ തുടങ്ങി. എന്തിനാണെന്നറിയാമോ ഇത്? Yes, it is going to be born. You are going to be revealed. ദൈവമക്കളുടെ വെളിപ്പാടിനെ സൃഷ്ടി ഈറ്റുനേവോടെ കാത്തുകൊണ്ടിരിക്കുന്ന നാടുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയാ. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ പ്രഷർ, ഇപ്പോഴുള്ള ഈ വേദന, ഇപ്പോഴുള്ള ഈ പരിത്യക്താനുഭവങ്ങള്, പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു പ്രസവ വേദനയാണ്. Because you are going to be born, you are going to be revealed in front of the entire creation. അന്യാസം സഫീറയും ഒരിക്കലും ചിന്തിച്ചു കാണും, ഇത് വലിയൊരു പാരയായല്ലോ എന്ന പിന്നാട്ട്. ആൾക്കാരെ പ്രസാദിപ്പിക്കാനും ആൾക്കാരെ കൊണ്ട് നല്ല അഭിപ്രായം പറയിപ്പിക്കാനും ചെറിയ ക്രൂക്കഡ്നെസ് നമ്മളാണെങ്കിൽ പറയും പാവം. അവർ ചെയ്ത കുറ്റത്തിന് മാക്സിമം കൈയും കാലും ഒടിക്കോ എല്ലാം ചെയ്താൽ മതിയായിരുന്നു ദൈവം. ഒരു 3 ആഴ്ച ഒളിക്കി നടന്ന പഠിച്ചാനെ സഫീറ, അതിന് പകരം അവിടെ ദുരന്തങ്ങൾ നടക്കുന്ന സഭ, ആദ്യത്തെ നൂറ്റാണ്ടിലെ സഭ അതായിരുന്നു, ദുരന്തങ്ങൾ നടക്കുന്ന സഭ. പക്ഷെ ദുരന്തങ്ങൾ മാത്രമല്ല നടന്നേ, ഒരുപാട് അത്ഭുതങ്ങളും നടന്നു. ഇപ്പൊ നമുക്ക് രണ്ടുമില്ല. അപ്പൊ അത്ഭുതങ്ങൾ നടക്കാൻ പ്രാർത്ഥിച്ചാൽ കൂടെ ദുരന്തങ്ങളും നടക്കും. ദുരന്തങ്ങൾ വേണ്ടെങ്കിൽ അത്ഭുതങ്ങളും ഇല്ല. അപ്പൊ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം രണ്ടും കൂടെ വരും. പാക്കേജ് അപ്പാലത്. അന്യാസും സഫീറയും ഒരു ക്രൂക്കഡ്നെസ് ആണ് കാണിച്ചത്. മിയർ ക്രൂക്കഡ്നെസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സാധാരണ വക്രത. പക്ഷേ പത്രോസ് ചോദിക്കുകയാണ്, ഈ പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ നിങ്ങൾ ഹൃദയത്തെ വഞ്ചിച്ചതാ. സോ പീറ്റർ അഡ്രസ്ഡ് ദെയർ സിൻ ആസ് ദി വയലേഷൻ ഓഫ് ദി പേഴ്സൺ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചെന്തിനാ? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചെന്തിനാ? എന്തിന് ദൈവത്തെ വേദനിപ്പിച്ചു? നമ്മൾ പാപത്തെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാറുണ്ടോ? പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ വളരെ കാഷ്വൽ ആയിട്ട് അല്ലെ, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാത്തിൻ രക്തത്തിൽ. രക്തം ഇങ്ങനെ വെച്ചിരിക്കുക, കുളിക്കാനായിട്ട് കർത്തമേശ ദിവസം ഭയങ്കര കുളിയാണ് നടക്കുന്നത്. എല്ലാവരും നിന്ന് ഒരേ കുളിയ രക്തത്തിൽ ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ വിലേറിയ രക്തം. പക്ഷെ നമ്മൾ ഇങ്ങനെ കോരി കുളിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് താഴത്തേക്ക് എഴുതി വെച്ചിരിക്കുന്നത്, തങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ എന്തെന്നെണ്ണി? മലിനമെന്നെണ്ണി. ഹെബ്രായ 10:26 കണ്ടിന്യൂഷൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പാപത്തെ എങ്ങനെയാ എടുക്കുന്നത്? ഹൗ ഡു വി ടേക്ക് ഇറ്റ്? ഡു വി ട്രീറ്റ് ഇറ്റ് ലൈറ്റ്ലി? നമ്മളതിനെ ലൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് വി ആർ ഡൂയിങ് സിൻസ് വിൽഫുള്ളി. ദൈവത്തിന്റെ സത്യത്തെ നമുക്ക് വിൽക്കാം. മനഃപൂർവമായി പാപം ചെയ്തു ദൈവത്തിന്റെ പേഴ്സൺ, ദൈവത്തിന്റെ വ്യക്തിത്വത്തെ ഹനിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, പിന്നെ നമുക്ക് പാപം ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഒരു പേടിയുള്ളതെന്ന് പറഞ്ഞ പാപത്തിന്റെ ദുരന്ത അനുഭവങ്ങളെ കുറിച്ച് മാത്രമേ ഉള്ളൂ അല്ലേ? ദാവീദിനൊട്ടും പേടിയില്ലായിരുന്നു അതിനെ കുറിച്ച്. ദാവീദിനോട് നാഥൻ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞത്, ദാവീദേ നീ ദൈവത്തിന്റെ ശത്രുക്കൾക്ക് അവനെ നിന്ദിക്കാൻ ഒരു കാരണം ഉണ്ടാക്കി കൊടുത്തു. വായിച്ചിട്ടുണ്ടോ? 2 Samuel 12 അല്ലേ? 12 അതിന്റെ 13 വാക്യത്തിൽ ദാവീദ് തന്റെ പാപത്തെ കുറിച്ച് എന്ത് പറയുന്നു? എന്താ പറഞ്ഞത്? ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഞാൻ ഉറിയാവിന്റെ കുടുംബത്തെ ദ്രോഹിച്ചു എന്നല്ല ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ നാഥൻ പറഞ്ഞു, യുവർ സിൻ ഈസ് ഫോർഗിവൻ, യു ഷാൽ നോട്ട് ഡൈ, നീ മരിക്കത്തില്ല. പക്ഷെ അതിനടുത്ത വാക്യം 14, എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. യു ആർ സെൽ ഫ്രീ അബൌട്ട് ദ പണിഷ്മെന്റ് ഓഫ് യുവർ സിൻ ഇസ് ഫോർഗിവൻ, ബട്ട് ദ എഫക്ട് വിൽ ഫോളോ. നമുക്ക് കൂടുതൽ പേടി അതിനെയാണ്. നമ്മൾ ചെയ്ത പാപം മുഖാന്തരം ഉണ്ടാകുന്ന ദുരന്താനുഭവങ്ങളെ പേടിയാ നമുക്ക്. വാസ്തവത്തിൽ നമ്മൾ പാപം ചെയ്യാത്ത പോലെ അതുകൊണ്ടല്ലേ നമുക്ക് ദുരന്തങ്ങളെ പേടി. ഈ പാപം ചെയ്താൽ എക്സാമിൽ എങ്ങാനും തോറ്റാലോ എന്നാ എക്സാം കഴിയുന്നവർ ഈ പാപം ചെയ്യുന്ന അല്ലേ? കൂട്ടുകാരുടെ മൊബൈലിലൊക്കെ ഉള്ള വേണ്ടാത്തൊക്കെ കണ്ട് എക്സാമിൽ എങ്ങാനും തോറ്റാലോ? വേണ്ട, എക്സാം കഴിഞ്ഞിട്ട് കിട്ടുമല്ലോ സമയം, റിസൾട്ട് വന്നിട്ടാകാം. ബിക്കോസ് വി ഡോണ്ട് ടേക്ക് സിൻ ആസ് എ വയലേഷൻ ഓഫ് ദി പേഴ്സൺ ഓഫ് ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സത്യം നീ വാങ്ങുക എത്ര വേണ്ടത്, നീ വിൽക്കുകയല്ല. ഇവിടെ ദാവീദ് ചെയ്ത പാപം ദൈവത്തിന്റെ ശത്രുക്കൾക്ക് ദൈവത്തെ ദൂഷണം പറയുവാൻ ഹേതുവായി. ഇത് നമ്മുടെ ദുഃഖമാണോ? എപ്പോഴെങ്കിലും ഇത് നമ്മളെ ദുഃഖിപ്പിക്കാറുണ്ടോ? കർത്താവ് എന്റെ പാപം, കർത്താവിന്റെ ശത്രുക്കൾക്ക് കർത്താവിനെ കുറിച്ച് പാടാൻ ഒരു ദുഃഖമായ ഒരു അവസരമായി പോയല്ലോ. ദാവീദ് പറഞ്ഞ 13 വാക്യത്തിലെ ആ കാര്യം, ഹി അണ്ടർസ്റ്റുഡ് ഹിസ് സിൻ ഈസ് എ വയലേഷൻ ഓഫ് ദി പേഴ്സൺ ഓഫ് ഗോഡ്. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കും, ഞാൻ ദുഃഖിപ്പിച്ചത് വേറെ ആരെയുമല്ല, ഞാൻ എന്റെ ദൈവത്തെ ഭയങ്കരമായി ദുഃഖിപ്പിച്ചു. ഇമ്മീഡിയറ്റ്ലി കംസ് ദി ആൻസർ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കും. ദൈവത്തെ ദുഃഖിപ്പിച്ചു എന്നുള്ള ദുഃഖത്താൽ നിങ്ങളുടെ പാപത്തെ നിങ്ങൾ കൺഫസ് ചെയ്യുമ്പോൾ ഫോർഗിവ്നെസ് ഇസ് സോ ഇമ്മീഡിയറ്റ്. എന്തുകൊണ്ട് നമുക്കൊരു ആത്മീയ ഉത്സവം ഇല്ലാത്തറിയാമോ? നമ്മുടെ സിൻസ് നമ്മൾ പലപ്പോഴും കൺഫസ് ചെയ്തിട്ടില്ല. കൺഫസ് ചെയ്യേണ്ട വിധത്തിൽ കൺഫസ് ചെയ്യേണ്ടതുപോലെ നമ്മൾ കൺഫസ് ചെയ്തിരുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപാമാഹാത്മ്യത്തിന്റെ പുകഴ്ചയ്ക്കായി നിൽക്കാൻ അവൻ നിങ്ങളെ സഹായിച്ചേനെ. പക്ഷെ ഇപ്പോൾ നമുക്ക് കൃപ അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയാമോ കാരണം? കൃപ അനുഭവിക്കാൻ തക്കവണ്ണം ഒരു പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള കരച്ചിൽ നമ്മളിൽ നിന്നുണ്ടാകുന്നില്ല. വി ട്രീറ്റ് സിൻസ് സോ കെയർലെസ്ലി, സോ കാഷ്വലി. അനുതാപം ശരിയല്ല. നമ്മളിൽ പലരുടെയും കണ്ണുനീർ പോലും ശരിയല്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അനുതാപം ശരിയല്ല. അനുതാപം ശരിയല്ലാത്തത് കൊണ്ട് കൃപയുടെ ഇമ്മീഡിയറ്റ് തൽക്ഷണമായ റെസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. പ്രിയ സഹോദരങ്ങൾ, ഇത്രയും കേട്ട പാടെ ദാവീദ് പുസ്തകം എടുത്തു. എന്തിനാണെന്നറിയാമോ? കർത്താവിനൊരു പാട്ട് എഴുതാം. അങ്ങനെ ഉത്ഭവിച്ചതാ 51-ാം സങ്കീർത്തനം. ഹന്നയാഗ്നൽ നീ ഇച്ഛിച്ചില്ല. പിന്നെ നീ എന്താ ഇച്ഛിച്ചത്? തകർന്നിരിക്കുന്ന ഹൃദയം. പ്രൈസ് ദ ലോർഡ്. കർത്താവ്, എന്റെ നുറുങ്ങിയ ഹൃദയം നീ കണ്ടു. നിന്റെ ഹൃദയം നുറുങ്ങി എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എന്റെ ഹൃദയം നുറുങ്ങിപ്പോയി ദൈവമേ. ആൻഡ് യു അണ്ടർസ്റ്റുഡ് മൈ പെയിൻ. വെൽ, ഐ ടു അണ്ടർസ്റ്റുഡ് യുവർ പെയിൻ. കർത്താവ്, നിന്റെ വേദന എനിക്ക് മനസ്സിലായി, അപ്പോൾ എന്റെ വേദന നിനക്കും മനസ്സിലായി. നമ്മുടെ സ്റ്റോർ ദ ജോയ് ഓഫ് സാൽവേഷൻ. ഇപ്പോൾ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരികെ താ. എന്റെ കുഞ്ഞ് മരിക്കല്ലെന്ന് അവിടെ ഒരു സ്ഥലത്തും അവൻ പ്രാർത്ഥിച്ചായിട്ട് എഴുതി വെച്ചിട്ടില്ല. അവനതിൽ ദുഃഖമുണ്ടായിരുന്നു, പക്ഷെ അവന്റെ അനുതാപവാക്യങ്ങളിൽ ഒന്നും അത് പ്രകടമാകുന്നില്ല. നമ്മൾ പേടിക്കുന്ന ദുരന്തങ്ങളെയാണ്. അനേകം ഭാര്യ ഭർത്താക്കന്മാർ എന്തുകൊണ്ട് വേർപിരിയുന്നില്ല? കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൽ. പക്ഷെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്ന് പോകുക എന്നുള്ളതല്ല, ഉറ്റു സ്നേഹിക്കുക എന്നുള്ളതാ. ദൈവത്തിന്റെ സത്യങ്ങൾ നമ്മുടെ കുടുംബത്തിലും ഛേദിക്കപ്പെടാതെയും വിൽക്കപ്പെടാതെയും ഇരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു കള്ളത്തിന് വേണ്ടി ദൈവത്തിന്റെ സത്യത്തെ മാറ്റിവെക്കുമ്പോൾ നാം ദൈവത്തിന്റെ സത്യങ്ങളെ വിൽക്കുന്നു. നാം മനഃപൂർവ്വമായി പാപം ചെയ്യുമ്പോൾ, പാപത്തെ നമ്മൾ കാഷ്വൽ ആയിട്ട് എടുക്കുമ്പോൾ അത് ദൈവത്തിന്റെ പേഴ്സണോടുള്ള വയലേഷനാണ്. അപ്പോൾ നമ്മൾ സത്യത്തെ വിൽക്കുന്നവരായി തീരുന്നു. ഫിലിപ്പി ലേഖനം 1:18 കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഫിലിപ്പി ലേഖനം 1:18, അത് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: Only that in every way, whether in pretense or in truth, either in pretense we serve God or we serve God in His truth. ഇത് രണ്ടും ഭയങ്കര പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളാണ്. Pretense and God's truth. നമ്മൾ ദൈവത്തെ സെർവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സത്യങ്ങളിൽ നിലനിന്നുകൊണ്ട് എസ്റ്റാബ്ലിഷ്ഡായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, അതോ എങ്ങനെയെങ്കിലും ആരെങ്കിലും കാണിക്കാനായിട്ടോ വരുത്തി തീർക്കാനോ വേണ്ടിയുള്ള ആഗ്രഹമാണോ നമ്മുടെ ഉള്ളിലുള്ളത്? ഇവിടെ പൗലോസ് തന്റെ ബന്ധനങ്ങളിൽ തന്നെ വേദനിപ്പിക്കാൻ എന്ന വണ്ണം വേല ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുകയാണ്. What then? Notwithstanding, every way, whether in pretense or in truth of God, Christ is preached. Paulus, adil santoshikkya, Christu aanallo, prasangikkapadunna, whether in pretense or in truth. പക്ഷെ ഇത് രണ്ടും പരസ്പര വിരുദ്ധങ്ങളാണ്, കോൺട്രാഡിക്ടറി. ഒന്നുകിൽ ദൈവത്തിന്റെ ട്രൂത്ത്സിൽ നമുക്ക് ദൈവത്തെ നമുക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിറ്റൻഷനിൽ നമുക്ക് ദൈവത്തെ സെർവ് ചെയ്യാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് സാധ്യതയുള്ളൂ. പ്രിറ്റൻഷൻ, നമ്മൾ ദൈവത്തെ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ സത്യം വിൽക്കുക ചെയ്യുന്നത്. സത്യം വിൽക്കാനുള്ള മൂന്നാമത്തെ വഴിയാണ് ഞാനീ പറയുന്നത്. കാപട്യത്തിന്റെ കുഴപ്പം ഇതാ, കാപട്യം ദൈവത്തിന്റെ സത്യങ്ങളുടെ വിൽപ്പനയാണ്. വാസ്തവത്തിൽ അനന്യാസും സഫീറയും കടന്നുപോയ ദുരന്താനുഭവത്തിന്റെ കാരണം അവർ സത്യത്തെ വിൽക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാപട്യം എപ്പോഴും ദൈവത്തിന്റെ സത്യങ്ങളുടെ വിൽപ്പനയാണ്. പ്രിറ്റൻഷൻ. ഹൗ ഡു വി സെർവ് ഗോഡ്? നമ്മളെങ്ങനെ ദൈവത്തെ സെർവ് ചെയ്യുന്നു? നിങ്ങളിപ്പോൾ ദൈവവേലയിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പാർട്ടേക്ക് ഇൻ മെനി തിങ്സ്. ഐ അപ്രീഷിയേറ്റ്. വെരി ഗുഡ്. ബട്ട് ഈസ് ഇറ്റ് ഇൻ പ്രിറ്റൻഷൻ? Or you're serving God in His truth. Pretensionally, നമ്മൾ ദൈവത്തെ സെർവ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിന്റെ സത്യങ്ങളെ വിൽക്കുക ചെയ്യുന്നു. കാരണം ഇത് പരസ്പര വിരുദ്ധങ്ങളാണ്, കോൺട്രാഡിക്റ്റിംഗ് ആണ്. ആരെങ്കിലും കാണിക്കാനോ വരുത്തി തീർക്കാനോ ഉള്ളതാണോ നമ്മുടെ ദൈവവേല? ഈ ലോകത്തിൽ ആരുടെങ്കിലും അപ്രീസിയേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണോ ദൈവവേല? നമ്മളിന്ന് ദൈവത്തെ സെർവ് ചെയ്യുന്നു എന്നതുപോലെ ഐ ആം ടയേർഡ് ആൻഡ് വീറീഡ് ബിക്കോസ് ഓഫ് സെർവിങ് ഗോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പ്രിറ്റൻഷനിലല്ലേ നമ്മൾ ദൈവത്തെ സെർവ് ചെയ്യുന്നത്? ഹൃദയത്തിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വെളിയിൽ നമ്മൾ ദൈവവേലയിൽ പ്രമോദിക്കുന്നു എന്ന് നമ്മൾ കാണിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ സത്യത്തെയല്ല നമ്മൾ വിൽപ്പന ചരക്കാക്കുന്നു. ഇത് വെളിപ്പെടാതിരിക്കുന്നു, ഇത് വെളിപ്പെടാതിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മൾ ചെയ്തു വരുന്ന ദൈവവേല അല്ലെങ്കിൽ ദൈവത്തിന്റെ വേലയിലുള്ള കോവർക്കിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പ്രിറ്റൻഷനിൽ ചെയ്തു വരുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നാളെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് വെളിപ്പെടും. വെളിപ്പെടുമ്പോൾ അത് ദൈവത്തിന് മാനമുണ്ടാക്കുന്നതിനേക്കാൾ ദൈവത്തിന് അപമാനമായിട്ടേ തീരത്തുള്ളൂ. നിങ്ങൾ ഇന്ന് സുവിശേഷം പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹ തുടിപ്പുകൾ ഉണ്ടായി, അതിൽ നിന്നാണോ നിങ്ങൾ ഇന്ന് സുവിശേഷം പറയുന്നത്? അതോ ഇത് പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നവരാണോ? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. That is why I serve God. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ ചെയ്യുവാനുള്ളതാണ് ദൈവവേല. അല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ പൗലോസിന്റെ കൂടെ ഞങ്ങൾ സന്തോഷിക്കും. എങ്ങനെയാണെന്നറിയാമോ? Either in pretense or truth, Christ is being preached. Well, ക്രിസ്തു ആണല്ലോ പ്രസംഗിക്കപ്പെടുന്നു. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ സത്യം അവിടെയും വിൽപ്പന ചരക്കാകും. എന്താ കാരണം അറിയാമോ? നാളെ നിങ്ങളുടെ പ്രിറ്റൻഷൻ വെളിപ്പെടുമ്പോൾ, വെളിപ്പെടുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? അത് ദൈവനാമത്തിന് ഗുണത്തേക്കാൾ കൂടുതൽ ഹാനികരമായി തീരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവവേല അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ആരോടും സുവിശേഷം പറയുന്നില്ല എന്ന ഒരു കാര്യം ചെയ്യും. അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ഇനി ആരോടും സുവിശേഷം പറയണ്ട. കാരണം പറയാൻ വേണ്ടി പറഞ്ഞതിനേക്കാൾ ബെറ്റർ പറയാതിരിക്കുന്നത് തന്നെയാണ്. ദൈവസ്നേഹത്തിന്റെ നിർബന്ധം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് ഈ ലോകത്തിൽ ഏതൊരു ആത്മാവും നഷ്ടമാകുന്നതിനെ കുറിച്ചുള്ള ഭാരത്തിൽ നിന്നല്ല നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്നതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വേല വ്യർത്ഥമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രിറ്റൻഷൻ, ഇറ്റ് ഈസ് കോൺട്രാഡിക്റ്റിംഗ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സത്യങ്ങളെ അത് വിൽക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേ നിർത്താം, നിർത്തിക്കോ. നിർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിർത്ത്. ഓപ്പൺ റിബ്യൂക്കിന്, കർത്താവിനാൽ ഓപ്പൺ റിബ്യൂക്കിന് വിധേയായ ഒരു സ്ത്രീയുണ്ട് ബൈബിളിൽ. എനിക്ക് അവളെ വലിയ ഇഷ്ടമാ. നിങ്ങൾക്ക് എല്ലാവർക്കും പുള്ളിക്കാരിയുടെ അനിയത്തി ഇഷ്ടം. ആരാ? മാർത്ത. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ ശുശ്രൂഷയാൽ വ്യാകുലപ്പെട്ട് കർത്താവിന് മുമ്പിലേക്ക് വരുമ്പോൾ ഒരൊറ്റ വെട്ടാണ് കർത്താവ് രഹസ്യമായിട്ട് മാർത്ത ഒരു മിനിറ്റ് ഒന്ന് വന്നേ, ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. വെളി വിളിച്ചു കൊണ്ടുപോയിട്ടൊന്നും അല്ല വെട്ട്. അവിടെ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരൊറ്റ വെട്ട മാർത്ത, യു ഹാവ് ചോസൺ അൺനെസറി തിങ്സ്. Better is the option with Mary. What do you think you're doing? Stop your cooking and serving. Why do you complain and grumble? ഇതൊക്കെ ഉണ്ടാ ചോദ്യത്തിൽ കർത്താവിന്റെ. യഹൂദന്മാരിടയ്ക്ക് ശാസനം എന്നൊക്കെ പറഞ്ഞ ഒരു വാക്ക് മതി നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നീണ്ട തെറി കേട്ടാലേ ചീത്ത വിളിച്ചെന്ന് തോന്നത്തുള്ളൂ. അവർക്കൊക്കെ ഒരു വാക്ക് മതി. Still, it was a long rebuke. നമ്മളും അല്ലായിരുന്നെങ്കിൽ അന്ന് കലവും പാത്രവും താഴെ വെച്ച് നവിനിങ്ങേരം കൊണ്ട് തിന്ന് എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ അവളെ കാണുമ്പോൾ നമ്മൾ കാണുന്നറിയാമോ, മാർത്തയോ അവന് ശുശ്രൂഷ ചെയ്തു. Now she was serving him. Hallelujah! ഇപ്പോൾ അവർ നാട്ടുകാർക്ക് വേണ്ടിയല്ല ചോറുണ്ടാക്കുന്നത്, ഇപ്പോൾ അവർ നാട്ടുകാർക്ക് വേണ്ടിയല്ല പാത്രം കഴുകുന്നത്. മേളിൽ പോയിരുന്ന് പാത്രം കഴുകുമ്പോഴേ അടുത്തൊരു പാത്രം ഇവർക്ക് തൻ നോ, അവന്റെ പാത്രം കഴുകുക, അവന്റെ പാത്രം കഴുകുക. സേവ് ഹിം, അവന് ശുശ്രൂഷിച്ചു. മാർത്തയോ അവന് ശുശ്രൂഷ ചെയ്തു. അവിടെ നിർത്താനാണെങ്കിൽ നിർത്ത്, ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുകയാണല്ലോ, I was doing it not out of love, but I will do it out of love of God. എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നു. Hallelujah. Because now what was that really motivating you? You have addressed it and you say, yes, I was pretending, but now on, I am going to serve the God in His truth. I'm going to serve the Lord in His truth. ഞാൻ അവന്റെ സത്യങ്ങളിൽ, ഞാൻ അവനെ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ അവനെ സെർവ് ചെയ്യാൻ പോവുകയാണ്. നിർത്താൻ തോന്നുന്നവർ നിർത്തുക അല്ല, ഉയർന്ന തലങ്ങളിൽ അവനെ ശുശ്രൂഷിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം മേക്ക് എ ലീപ്. പ്രൈസ് ദി ലോർഡ്. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് അവൻ തന്റെ ഭക്തന്മാർക്ക് ഒരു കൂടി നൽകിയിരിക്കുന്നു. ഉയർത്താൻ കഴിയുന്ന എല്ലായിടത്തും ഉയർത്താനുള്ളതായത് സത്യം വിൽക്കുകയല്ല, വാങ്ങി എത്ര വേണ്ടത്. അതുകൊണ്ട് അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമായി ദൈവത്തിന്റെ സത്യങ്ങളെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് റിവീൽ ചെയ്യപ്പെട്ട ഒരു ട്രൂത്തിന്റെ മുൻപിൽ പോലും അനുസരണക്കേട് ഉണ്ടായി എങ്കിൽ അനുതാപ വാക്യങ്ങളോടെ കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയണം, ലോർഡ്, ഐ ഹാഡ് ഗോൺ റോങ്, ഐ വാസ് റോങ്. അത് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട സത്യങ്ങളാണെങ്കിൽ അതിന്റെ വയലേഷനെ നിങ്ങൾ ദൈവത്തോടുള്ള വയലേഷനായിട്ട് കാണണം. ദൈവത്തിന്റെ സത്യങ്ങളെ നമ്മൾ വിറ്റപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ വിറ്റത്. കുഞ്ഞുങ്ങളെ ക്യാമ്പിൽ നമ്മളൊരു സന്ദേശം, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം. അതില് ഇങ്ങനെയാണ്, മരിയ കർത്താവിന്റെ പാദങ്ങൾ തന്റെ കണ്ണീർ കൊണ്ട് കഴുകി, തന്റെ തലമുടി കൊണ്ട് അവന്റെ കാലുകൾ തുവർത്തി നിൽക്കുമ്പോൾ മർക്കോസ് ലൂയിസ് എഴുതി വെച്ചിരിക്കുന്ന യൂദ അവിടെ നിന്നിട്ട് പോയെന്ന. ആ പോയത് എന്തിനാണെന്നാണ് ആ സഹോദരൻ പറഞ്ഞതെന്നറിയാമോ? അവൻ പോയി 30 വെള്ളിക്കാശുകൾക്ക് തന്റെ നാഥനെ വിറ്റു. ഇത് നമ്മുടെ മുമ്പിൽ എപ്പോഴുമുള്ള തെരഞ്ഞെടുപ്പ് അഭ്യസനങ്ങളെ. ഒന്നുകിൽ ദൈവത്തിന്റെ സത്യങ്ങളെ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ സത്യങ്ങളെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെ വാസ്തവത്തിൽ സ്വന്തമാക്കുന്നു. കാരണം യേശു പറഞ്ഞു, ഞാനാകുന്നു സത്യം. ഐ ആം ദി ട്രൂത്ത്. Truths can be many, but He is the truth. സത്യം അവനാ. ഒന്നുകിൽ നമ്മൾ അവനെ സ്വന്തമാക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അവനെ വിൽക്കുന്നു. ഒന്നുകിൽ ദൈവത്തിന്റെ സത്യങ്ങളെ നമ്മൾ വാഞ്ചിച്ച് ആ സത്യങ്ങളിൽ നിലനിന്ന് സത്യങ്ങളിൽ ഉറച്ചു നിന്ന് നമ്മൾ മുന്നേറുന്നു, ഇല്ല എങ്കിൽ നമ്മൾ അവന്റെ സത്യങ്ങളെ വിൽക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ സത്യങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ട്. എങ്ങനെ വിൽപ്പന നടക്കുന്ന അറിയാമോ? ദൈവത്തെ വിൽപ്പന ചരക്കാക്കുന്നവർ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ പോരടിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ വിൽക്കുന്ന ദൈവത്തിന്റെ സത്യങ്ങളെയാണ്. It's happening everywhere. It is happening in your workplace. It is happening wherever you go. It is happening in your family. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സത്യങ്ങൾ വിൽക്കപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനക്കാരാട്ടോ, നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനക്കാരാ, പറയാതിരിക്കാൻ വയ്യ. വാ തുറന്ന സുവിശേഷമേ വരൂ. But we sell the truth of God. With what we do. അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, പരിജ്ഞാനക്കേട് കൊണ്ട് സംഭവിച്ചായിരിക്കാം. പക്ഷെ ഇന്ന് അനുതാപത്തോടെ ദൈവത്തിന്റെ സത്യങ്ങൾ വില കൊടുത്ത് വാങ്ങാനുള്ള വലിയൊരു വാഞ്ചയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ